പ്രിയ സൗരസൗരന്മാരെ, ആർ യു ഹാപ്പി? നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരാണ്? നിങ്ങളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തില്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ സന്തുഷ്ടരാണ് എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. ഓക്കെ, വ്യക്തിപരമായി നിങ്ങൾ സന്തോഷവാന്മാരാണ്. നിങ്ങൾ ഇഫ് യു ആർ നോട്ട് ഹാപ്പി, നിങ്ങൾ സന്തോഷവാന്മാരല്ലെങ്കിൽ ദേർ ഇസ് ഓൺലി വൺ റീസൺ, അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം ആ നിലയിൽ പൂർണ്ണമായിട്ടും റിസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലായ്മയുടെ കാരണം ഭാവിയിലായിരിക്കും ഒത്തിരി കണ്ടെത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ക്ലാസുകൾക്ക് ശേഷം ഭർത്താവിലായിരിക്കാം നിങ്ങൾ സന്തോഷമില്ലായ്മയുടെ കാരണങ്ങൾ കണ്ടെത്തുന്നു. യെസ്, അതൊക്കെ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അൾട്ടിമേറ്റായിട്ട് നിങ്ങൾ നിരാശനായിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നില്ല എന്ന കാരണത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഭർത്താവും നിനക്കൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. യേശുവിനോടുള്ള നിങ്ങളുടെ ബന്ധം ആ നിലയിൽ റിസ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയും. അപ്പോൾ ഭർത്താവ് അല്ല റീസൺ, കർത്താവ് ആ റീസൺ. എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വചനം, യേശുവിന്റെ രക്തം ഒരു ഗുഡ് ന്യൂസാണ്. ഇന്നും നിനക്ക് പുതുതായിട്ട് ചില കാര്യങ്ങൾ ആരംഭിക്കാൻ യേശുവിന്റെ രക്തം ഗുണകരമായിട്ട് നിൽക്കുന്നു. വെരി എന്റെ ഹൃദയത്തിന് വളരെ സന്തോഷം തോന്നി, ഒത്തിരി തണുപ്പ് തോന്നി. യേശുവിന്റെ രക്തം ഗുണകരമായ രക്തമാണ്. ഏത് കുടുംബത്തിനും ജീവിതം വീണ്ടും ഒന്ന് പുതുതായിട്ട് ആരംഭിക്കാൻ യേശുവിന്റെ രക്തം എല്ലാം മായ്ച്ചു കളഞ്ഞ ശേഷം, എല്ലാം ബൈബിൾ ഇങ്ങനെ വായിക്കുന്ന അവൻ നിങ്ങളുടെ പാപങ്ങളെ ഇനി ഓർക്കുക പോലുമില്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുടുംബത്തിൽ സംഭവിച്ചതെല്ലാം ഓർക്കാൻ പോലും ഇടയാകാതെ വണ്ണം യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് പുതിയതൊന്നും ചെയ്യാൻ കഴിയും. പ്രൈസലോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ ഫാമിലി ലൈഫിൽ ടെക്നിക്കുകളെക്കാൾ വിശ്വസിക്കുന്നത് കർത്താവിന്റെ കൃപയിലാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ആ നിലയിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആഫ്റ്റർ സ്പെൻഡിങ് 21 years വിത്ത് മൈ വൈഫ്, എന്റെ ഭാര്യയോടൊപ്പം 21 വർഷം ജീവിച്ച ശേഷം, എന്റെ ടെക്നിക്കുകളെല്ലാം ആദ്യകാലങ്ങളിൽ പരാജയപ്പെട്ട ശേഷം ഞാൻ വന്ന നിന്ന ഒരിടമുണ്ട്. ഇതാ ഞാൻ നീ താങ്ങുന്ന നിന്റെ ദാസൻ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നേ, ഏത് ഉത്സാഹത്തോടെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, ഏത് തീഷ്ണതയോടെ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അതേ തീഷ്ണതയോടെ ഇന്നും എന്റെ ബലഹീനതകളിൽ അതേ ഇന്റൻസിറ്റിയോടുകൂടി യേശു പിതാവിന്റെ വലത്തു ഭാഗത്ത് നിൽപ്പുണ്ട്. എന്റെ കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ച ശേഷം എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ അങ്ങ് മാറി നിൽക്കുകയല്ല, എന്റെ പാപം എത്ര സീരിയസ് ആണോ അതേ ഉത്സാഹത്തോടെ ക്രൂശിൽ മരിച്ച ആ ക്രിസ്തു ഇന്ന് രക്ഷിക്കപ്പെട്ട എന്റെ ബലഹീനതകളിൽ ആ ഉത്സാഹം പിതാവിന്റെ വലത്തെ ഭാഗത്ത് എനിക്ക് വേണ്ടി കാണിക്കുന്നു എന്നത് ഇന്ന് എനിക്ക് രാവിലെ എനിക്കൊരു ഗുഡ് ന്യൂസ്. ഹല്ലേലൂയ്യ, ഗോഡ് ഈസ് ഗുഡ്. ഫ്രീയുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ഫാമിലി ലൈഫിനെ സംബന്ധിച്ച് എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ പറയാണ്, യു ലീവ് നോട്ട് ടു ഗ്ലോറിഫൈ യുവർ ഫാമിലി ലീവ് ടു ഗ്ലോറിഫൈ ഗോഡ്. നിങ്ങളിവിടെ സെക്സിനെ കുറിച്ച് പ്രസംഗിച്ചാലും പഠിപ്പിച്ചാലും ഇതല്ല ലക്ഷ്യം, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇതല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, യു ലീവ് നോട്ട് ടു ഗ്ലോറിഫൈ യുവർ ഫാമിലി ലീവ് ടു ഗ്ലോറിഫൈ ഗോഡ്. ആ പർപ്പസിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾക്കകത്തൊരു ദൈവകൃപ വ്യാപരിക്കത്തുള്ളൂ. പ്രൈസലോ, കർത്താവ് നിങ്ങളെ സഹായിക്കും, ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. സോ നിങ്ങൾ സന്തുഷ്ടരായിരിക്കുക. കർത്താവ്, ഞാൻ രണ്ട് കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട്, രണ്ട് കാര്യങ്ങളാണ് ഭൂമിയിൽ അസാധ്യമല്ലാത്തത് രണ്ടു കൂട്ടർ കാണുമെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. ഭൂമിയിൽ ഒന്നും അസാധ്യമല്ലാത്ത രണ്ടു കൂട്ടരുണ്ട്, ആരാണ്? യാ, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. രണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇവര് രണ്ടുകൂടെ ചേർന്നാൽ ഒരു ഉഗ്രൻ ടീമാണ്. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവര് രണ്ടും ചേർന്നാൽ ഈ ഭൂമിയിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശത്രുവില്ല, നമുക്ക് പൊതു ശത്രുവില്ല. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണമെന്നാണ് എനിക്ക് ചിന്തയുണ്ടായിരുന്നതെങ്കിലും അതൊക്കെ ഇനിയും ഒത്തിരി ദൂരമുള്ള കാര്യങ്ങളാണ്. ഞാൻ കണ്ട കാര്യം, എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാനെല്ലാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ഇരിക്കുന്നവരിൽ കൂടുതൽ കാലം ഒരുപക്ഷെ കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം എനിക്ക്. അതിൽ നിന്ന് ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. പലരും അവരുടെ കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇസ് ഇറ്റ് ട്രൂ വിത്ത് യു? 99.99% ഭാര്യ ഭർത്താക്കന്മാരും അവരഡ്ജസ്റ്റ് ചെയ്യുക. യാഥാർത്ഥ്യം അതാ. ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഈച്ച് അതർ, ദേ ആർ അഡ്ജസ്റ്റിംഗ് ഈച്ച് അതർ. പരമേശ്വരനും ശാന്തമ്മയും അവര് ഇതുപോലെ നമ്മളെ പോലെ ദൈവവചനം കേട്ടിട്ടില്ല. അമ്പലത്തിൽ പോകുന്നു, അരവണ കഴിക്കുന്നു, പാൽപ്പായസം കഴിക്കുന്നു, വിഗ്രഹങ്ങളെ സേവിക്കുന്നു, ഇതുപോലെ കോൺഫറൻസുകളൊന്നും അവർ പങ്കെടുത്തിട്ടില്ല. ബട്ട് ദേ ആർ ഓൾസോ ലിവിങ് ടുഗദർ. എന്താ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ദേ ആർ അഡ്ജസ്റ്റിംഗ് ഈച്ച് അതർ. യു ആർ ഓൾസോ അഡ്ജസ്റ്റിംഗ് ഈച്ച് അതർ. നിങ്ങൾ കർത്തൃമേശ കഴിക്കുന്നു, അവരവണ കഴിക്കുന്നേ ഉള്ളൂ. അവര് ഓം പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയുന്നു, അവരമ്പലത്തിൽ പോയിട്ട് തിരിച്ച് ചിരിച്ചോണ്ട് വരുന്നു, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് അതുപോലെ ചിരിച്ചോണ്ട് വരുന്നു. എന്താ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ രണ്ടു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഈ ഇതുപോലെ ഫാമിലി കോൺഫറൻസ് കേട്ടവരാരും അല്ലല്ലോ നമ്മുടെ സമൂഹത്തിലുള്ള, അല്ലെ? പുട്ടണ്ണായും ഇവിടെ നമ്മുടെ കന്നഡക്കാരായ എത്രയോ കുടുംബങ്ങളുണ്ട്, ഇവരാരും ഫാമിലി ക്ലാസ് കേട്ടിട്ടില്ല. പക്ഷെ ദേ ആർ ലിവിങ് ടുഗദർ. എന്താ അവരഡ്ജസ്റ്റ് ചെയ്യുക? പക്ഷെ ഡിവൈൻ ആയ കാര്യം അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഡിവൈൻ ആയ കാര്യം അക്സെപ്റ്റിംഗ് ഈച്ച് അതർ. എന്റെ കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ ഒരു 5-6 വർഷം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. എനിക്കൊന്നും അറിയില്ല, എനിക്കിതുപോലെ സ്പിരിച്വൽ മെന്റേഴ്സ് ഇല്ലായിരുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നു, എന്റെ വൈഫും ഡൽഹിയിലായിരുന്നു, ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഡൽഹിയിലായിരുന്നു ഒരുമിച്ച് താമസിച്ചു. എനിക്ക് ആത്മീയ മെന്റേഴ്സ് ഇല്ലായിരുന്നു, എനിക്ക് ദൈവദിനം പറഞ്ഞു തരാൻ ആ നിലയിൽ ആരും ഇല്ലായിരുന്നു. ഞാൻ വേദോസം തുറന്ന് വായിച്ചാൽ എനിക്കായി, ഒന്നും അറിയില്ല. എന്റെ ഭാര്യയും ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്താൽ എങ്ങനെ പോയാലും അവൾ 3/4 കിലോമീറ്റർ പുറകില്ല. കാരണം എനിക്കറിയില്ല ഭാര്യയോട് കൂടെ നടക്കണത്. കാരണം ഞാൻ ബാച്ചലറായിട്ട് ജീവിച്ചിരുന്ന ഞാൻ സ്പീഡിൽ നടക്കുന്ന ഒരാളാണ്. ഒരുമിച്ചൊക്കെ നടന്നു തുടങ്ങും, എവിടെ ചെന്നാലും അവൾ 1/2 കിലോമീറ്റർ പുറകില്ല. അവസാനം അവൾ എന്നോടൊപ്പം വരാൻ വേണ്ടി കഷ്ടപ്പെടും, ചെരുപ്പ് പൊട്ടും, കാല് പൊട്ടും, കണ്ണുനീരാവും. എനിക്കിതൊന്നും ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ഞങ്ങള് ഡൈവോഴ്സിലേക്കൊന്നും പോയിട്ടില്ല. അവക്കിഷ്ടം ദോശയാ, ഇന്നും ദോശ ഇഷ്ടം, എനിക്ക് ഇന്നും ഇഡലിയാ ഇഷ്ടം. പക്ഷെ ഞങ്ങൾ ഡൈവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല ഈ കാര്യത്തിൽ. കാരണം ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അറിയാം, അഡ്ജസ്റ്റ് ചെയ്യാനറിയാം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ആർ യു അഡ്ജസ്റ്റിംഗ് വിത്ത് യുവർ ഹസ്ബൻഡ്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യണം എങ്കിൽ നിങ്ങളും സാധാരണ കുടുംബങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബട്ട് ഞാൻ എന്റെ ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം തൊട്ടല്ല. ക്രിസ്തു എന്റെ ഉള്ളിൽ അധികമായിട്ട് നിറഞ്ഞു വരുംതോറും എന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ അക്സെപ്റ്റൻസ് ആയി മാറി. ഹല്ലേലൂയ. എനിക്ക് ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ദുഃഖം തോന്നരുത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എനിക്ക് എന്റെ ഭാര്യ. ഞാൻ നേപ്പാളിൽ ഓൾമോസ്റ്റ് ഓൾ എല്ലാ സ്ഥലങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. കാഠ്മണ്ഡു, ചണ്ഡിഗഡ്, ലുധിയാന, അമൃത്സർ, ഗ്വാളിയർ, ലക്നൗ, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ഭോപ്പാൽ, ഇറ്റാർസി, നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചുമ്മാ ട്രെയിനിൽ പോയതല്ല, ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒത്തിരി സുന്ദരികളായ സ്ത്രീകൾ. നേപ്പാളിലെ സ്ത്രീകളൊക്കെ ഇന്ത്യയിലെ സ്ത്രീകളെക്കാൾ വളരെ ബഹുദൂരം സുന്ദരികളാണ്. പക്ഷേ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞത്, യേശുവിനോടുള്ള എന്റെ ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഞാനിതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില കല്യാണങ്ങളിലൊക്കെ, പരിശുദ്ധാത്മാവ് എന്നോടൊരു നീതി ചെയ്തു. എന്റെ ഭാര്യയുടെ സൗന്ദര്യം എന്റെ കണ്ണിൽ എല്ലാത്തിലും ഉപരിയായിട്ട് നിലനിർത്തി. ഞാൻ ചില എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഈ ഉത്തമഗീതത്തിൽ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ കറുത്തവൾ, ഞാൻ ഇരുൾ നിറം പറ്റിയിരിക്കുന്നു. പക്ഷെ പ്രിയൻ പറയുന്നുണ്ട്, നീ സുന്ദരി, നിന്റെ കണ്ണ് പ്രാവും കണ്ണ് പോലെയുള്ളു. ഇസ് ഇറ്റ് പോസിബിൾ? നിങ്ങളുടെ ഭാര്യ കളർ കുറവാണെങ്കിലും വെളുത്ത 10,000-ക്കണക്കിന് സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ നിന്റെ ഭാര്യയുടെ കറുപ്പിൽ ഒരഴക് കാണാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് നിന്റെ ഉള്ളിൽ അതിന്റെ അഴക് കൊണ്ടുവരാനായിട്ട് കഴിയും. ആൻഡ് യു സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ് യുവർ വൈഫ്, നോട്ട് അഡ്ജസ്റ്റിംഗ് യുവർ വൈഫ്. അതിൽ നിന്ന് മാത്രമേ ജീവൻ പുറപ്പെടത്തുള്ളൂ. പ്രിയുള്ളവരെ, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തിന് ബയോളജിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ജീവശാസ്ത്രപരമായി ഒരു കാലഘട്ടം കഴിച്ചു കൂട്ടാം, ഒരുമിച്ച് ഒരു സ്കൂട്ടർ യാത്ര ചെയ്യാം, ഒരുമിച്ച് കർത്തൃമേശ എടുക്കാം, ഒരുമിച്ച് പാട്ട് പാടാം, ഒരുമിച്ച് ഫാമിലി ലൈഫ് നയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് സുവിശേഷ വേലയും ചെയ്യാം. ബട്ട് ജീവൻ പുറത്തേക്ക് വരുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, അവളെ അതേ നിലയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഞാനത് അങ്ങനെ വിശ്വസിക്കും. ഇപ്പോൾ എന്റെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും മെച്ചമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉള്ള ഒത്തിരി ഏരിയ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ദോശയുടെ ഇഡ്ഡലിയുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും ദോശ ഇഷ്ടം, എനിക്ക് ഇഡ്ഡലി ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നറിയോ, മാവ് കുഴിക്കുമ്പോ എനിക്ക് ഇഡ്ഡലി, അവർക്ക് ദോശ. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഫാമിലി ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ബട്ട് അത് പ്രാക്ടിക്കൽ കാര്യങ്ങളില്ല. എന്റെ ഹൃദയത്തിലെ എന്റെ ആത്മീയ ചിന്തയ്ക്കകത്ത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അക്സെപ്റ്റിംഗ്. ഹല്ലേലൂയ, യെസ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്നലെ സഹോദരന്മാർ ഇവിടെ വളരെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതിന്റെ മറുവശത്തോട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ, ക്യാൻ യു അക്സെപ്റ്റ് യുവർ വൈഫ് നൗ? താമസിച്ചിട്ടില്ല. അതാ ബ്രദർ ഇന്നലെ പറഞ്ഞേ, ക്രിസ്തുവിന്റെ രക്തമുള്ളിടത്തോളം കാലം നിനക്ക് പുതിയതൊന്ന് തുടങ്ങാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കുടുംബജീവിതത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയണം, കർത്താവേ എനിക്ക് എന്റെ ഭാര്യയോട് ഒത്തിരി അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട്, കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയോ, പിള്ളേര്, എൽഡേഴ്സ്, സഭ, സമൂഹം, അതുകൊണ്ട് ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ മനുഷ്യനെ എന്റെ പിള്ളേരെ ഓർത്തിട്ട് ഞാൻ ജീവിക്കുന്ന ഈ മനുഷ്യൻ, അല്ലെ പണ്ട് ഞാൻ കെട്ടിയാന്ന് ചേത്തേ. അഡ്ജസ്റ്റ്മെന്റുകൾ. ബാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഒന്ന് പത്രോസ് 3:1, അതിന്റെ 1 വാക്യം. യെസ്, ഇത് പറയുന്നതിന് മുമ്പ് ഈ വാക്യം അധ്യായമൊക്കെ ഇപ്പോഴാ വന്നത്, അതിന് മുകളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ശകാരത്തിന് പകരം ശകാരിക്കാത്ത ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത്. പിന്നീടാണ് ഈ അധ്യായമൊക്കെ ചേർത്തത്. മുകളിൽ തന്നെ ഇറിറ്റേറ്റ് ചെയ്തവരെയും തന്നെയോട് ദോഷം ചെയ്തവരോടും തന്നെ വേദനിപ്പിച്ചവരോടും തിരിച്ചു മറുത്തു പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിലേക്ക് സകലതും പരമേൽപ്പിച്ച ക്രിസ്തുവിന്റെ ചുവടുകളെ കുറിച്ച് പറഞ്ഞ ശേഷം ഭാര്യമാരെ ക്ഷണിക്കുക ആ ചുവടുകളിലേക്ക്. കമോൺ, ഈ ക്രിസ്തുവിന്റെ ചുവട്ടിൽ സഹോദരി നിന്റെ കാൽപാദങ്ങൾ പതിയൂ. പകരത്തിന് പകരം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ, സകലതും പിതാവിങ്കലേക്ക് ഭരമേൽപ്പിച്ചവന്റെ അതേ കാൽ ചുവടുകളിലേക്ക് ഒരു ഭാര്യയ്ക്ക് ക്ഷണനമാണ് ക്രിസ്തു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയുള്ള നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, ഭയത്തോടുകൂടി, വിത്ത് ഫിയർ, ഭയത്തോടുകൂടിയ നിങ്ങളുടെ നടപ്പ്. ഞാൻ ഇതിന്റെ അകത്തൊരു കാര്യം വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞു വരുന്നത് സാറായെ കുറിച്ചാ മുമ്പോട്ട് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ 4 അധ്യായം ഒന്ന് വായിക്കണം, 5 വാക്യം ഒന്ന് വായിക്കണം, 3:5. ശ്രദ്ധിക്കൂ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയല്ലോ കർത്താവിൽ ആശ്രയിച്ച സ്ത്രീകൾ കീഴടങ്ങിയിരുന്നത്. ഇംഗ്ലീഷിലെന്താ വായിക്കാ വാക്യം, അത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടാണ് ഇത്. ഗോഡ് എന്ന് ഉള്ള വേഷമുണ്ട്. Who trusted in God. Yes. Who trusted in God. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഒരു ഭാര്യയ്ക്ക് ഒരു സഫറിംഗ് ഉണ്ട് കുടുംബജീവിതത്തിൽ. ഞാൻ ഇന്നലെ ചെറുതായിട്ട് അവിടെ സൂചിപ്പിച്ചിരുന്നു എന്റെ ഗ്രൂപ്പിൽ, എന്താണ് ഒരു ഭാര്യയുടെ സഫറിംഗ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, കർത്താവിനെ പ്രതി യാഗമാകുവാൻ സഹനത്തിന്റെ പാതയിൽ നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു വിളി കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കർത്താവിനെ പ്രതിയാഗമാകുവാൻ സഹനത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന് കീഴ്പ്പെട് ഉള്ള ഒരു മഹാഭാഗ്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, യജമാനന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, രാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. എവിടെ കീഴടങ്ങുന്ന അവിടെ ഒരു സഫറിംഗ് ഉണ്ട്. ഞാൻ ചർച്ചിൽ ഇത് പ്രസംഗിച്ചെന്നു എന്റെ വിശ്വാസം. ഒരു ബസിൽ കയറുമ്പോൾ ആ ബസിന്റെ അകത്ത് അധിപതി എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. കേറി നിൽക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ ആ ആധിപത്യത്തിന് കീഴിൽ നിനക്ക് സഫർ ചെയ്തേ പറ്റൂ, കേറി നിന്നേ പറ്റൂ. വഴിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ നിപ്പുണ്ട്. അവൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അവന്റെ മുമ്പിൽ എത്ര തനക്കണമുള്ളവന് കുനിഞ്ഞു നിന്നേ പറ്റൂ. അവിടെ ഒരു ആധിപത്യം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ആ ആധിപത്യത്തിന് കീഴിൽ നീ സഫർ ചെയ്തേ പറ്റൂ. ആ ഞാനിങ്ങനെയാണ് വിശ്വാസം, സ്വർഗത്തിലെ കർത്താവിനെ അനുസരിക്കുവാൻ വീട്ടിലെ ഭർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇതൊരു മഹാഭാഗ്യമാണ്. കാണാരോടോ എന്നോട് ചോദിക്കാൻ, എന്ന് കണ്ടക്ടറോട് പറയുന്നതിന്റെ തർത്ഥമില്ല. ആ ആ 35 നീളമുള്ള ബസിന്റെ അകത്ത് ആ അതോറിറ്റി ദൈവം സെറ്റ് ചെയ്തിരിക്കുക. അവിടെ അവിടെ അകത്തോട്ട് കയറി നീക്കാൻ പറഞ്ഞാൽ കയറി നീക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇവിടേക്ക് വരിക ഭയത്തോടെ. ഈ സഹനത്തിന്റെ പാതയിൽ ഒരു ഭാര്യയെ വിളിച്ചിട്ട് പറയാണ്, സ്റ്റാൻഡ് ഹിയർ, നിന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കും. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ നിങ്ങളോടുള്ള ഇന്നത്തെ ചിന്ത. പ്രത്യാശ വെച്ച സ്ത്രീകൾ എന്താ ചെയ്തേ? Who trusted in God, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. എങ്ങനെ കീഴടങ്ങിയിരുന്നേ? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭർത്താവിന് കീഴടങ്ങിയിരുന്നു. That is different. ദൈവത്തിൽ ആശ്രയിക്കാതെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവർ, നിങ്ങളുടെ ഭർത്താവിന്റെ 75 ഈ നെഞ്ചിന്റെ വീതി കണ്ടല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നത്. This is good news. സാറ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ചത് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവനെ യജമാനൻ എന്ന് വിളിച്ചു. യജമാനൻ എന്ന് വിളിക്കാനുള്ളതൊന്നും ഈ മനുഷ്യനില്ല, പക്ഷെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യജമാനൻ എന്ന് വിളിച്ചു. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ സ്വഭാവങ്ങൾ അറിഞ്ഞാൽ ബ്രദറെ ഇത് നടക്കത്തില്ല. But he trusted in God and submitted. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സഹോദരിമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. Is it possible with you? Not possible. But when you trust God, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ യജമാനനെ എന്ന് വിളിക്കാൻ കഴിയും. ഇനി പറയുന്ന ആളുടെ ചരിത്രം ഒന്ന് മനസ്സിലാക്കിയെന്നല്ല, അബ്രഹാം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പോവാന്ന് പറഞ്ഞു. എവിടെയാ? ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്ത്. ആ സ്ത്രീ ഒറ്റ സെക്കൻഡ് കൊണ്ട് പായ്ക്ക് ചെയ്ത് ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിയതാ. അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഊരിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളെ വിട്ട ശേഷം ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ് ആര്? സറ. ഒറ്റ പൊങ്ങിന് പൊങ്ങിയതാ. 5-6 പ്രാവശ്യമൊക്കെ പോയി വന്ന ശേഷം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ സമ്മതിപ്പിക്കുന്നല്ലായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു നാളെ പോകാൻ പറഞ്ഞു, നീ പൈക്ക് തോണെന്ന് പറഞ്ഞു. അന്നേരം ഇറങ്ങിയതാ. ഈ ഇറങ്ങി ഒത്തിരി ദിവസമൊന്നും പോയില്ല കേട്ടോ. ഒരു ക്ഷാമം വന്നപ്പം ഇവര് ഈജിപ്തിലോട്ട് പോയി. ഈജിപ്തിലോട്ട് പോയപ്പോ തന്നെ അബ്രഹാമിന്റെ മനസ്സിളകാൻ തുടങ്ങി. അബ്രഹാം പറഞ്ഞു, നീ ഇച്ചിരി സൗന്ദര്യം കൂടുതലാ, അതുകൊണ്ട് ഉറപ്പാ നിന്നെ അവരെ അടിച്ചോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നിന്നെ അടിച്ചോണ്ട് പോകുന്നതല്ല എന്റെ വിഷയം, എന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ആരെ കണ്ടാലും പറയണം ഞാൻ നിന്റെ ആങ്ങളെയാ. ഒരു വകുപ്പിൽ ഒരു ചെറിയ ബന്ധം കിടപ്പുണ്ട്, പക്ഷെ പുള്ളിയുടെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ, സൗരിമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ അബ്രഹാമിനെക്കാളൊക്കെ എത്രയോ സ്റ്റാൻഡേർഡ് ഉള്ളവരാ അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വില്ലേജ് സുവിശേഷത്തിന് പോകുമ്പോഴത്തേക്ക് അവിടെ ഗുണ്ടകളായ 4 നിങ്ങളുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ, ഞാൻ ഇവിടെ വണ്ടി ഓടിച്ചോണ്ട് വന്നൊരു സെർവന്റാ, ഡ്രൈവറാ എന്ന് പറയുന്ന ഈ ശുണ്ണുങ്കന്റെ കൂടെ അല്ലേ എങ്ങനെയാണ് യജമാനൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്? But it is possible they trusted God. That is the reason. ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും സഹോദരിമാരെ നിങ്ങൾ പറയണ്ട. When you trust God, ഏത് ഭർത്താവിനും കീഴടങ്ങിയിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But ദൈവത്തിൽ ആശ്രയിച്ച് അവർ യജമാനൻ എന്ന് വിളിച്ചു. അവിടെയാണ് പ്രശ്നം. അവർ ദൈവത്തെ കണ്ടു, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഈ മനുഷ്യന് കീഴടങ്ങിയിരിക്കുന്നു. അവിടെ വന്നിട്ട് ഇവിടെ വന്നാൽ അത് ഡിവൈന്, അത് അക്സെപ്റ്റൻസ്, അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല. അടിച്ചോണ്ട് പോയി ഫറോൻ. അപ്പോൾ അബ്രഹാം ആയിരുന്നു, അബ്രഹാം അല്ലായിരുന്നു. പുള്ളിക്ക് പോട്ടെ, ആത്മീയ ദർശനം വിളിച്ചൊന്നും അത് ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ പുള്ളി അബ്രഹാമായ ശേഷം ഇതേ പതിവ് തന്നെ തുടർന്നു. ഗരാരിൽ അബിമലേക്ക് പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോഴും ഇങ്ങേർക്ക് ഇത് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ഇതാ, അബ്രഹാം ആയിരുന്നപ്പോ പുള്ളി സ്ഥാനപ്പെട്ടില്ലെന്ന് വിചാരിക്കാം. ഇപ്പൊ പുള്ളി സ്ഥാനപ്പെട്ടു, പരിശുദ്ധാമിഴവും പ്രാപിച്ചു, കർത്താവിന്റെ വിളിയൊക്കെ വന്ന് കിടന്നിട്ടും പുള്ളിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പുള്ളി പറഞ്ഞു, ഇവൾ എന്റെ സഹോദരി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്രയോ ബെറ്റർ. നിങ്ങൾ വിചാരിക്കരുത് വിശുദ്ധന്മാരൊക്കെ ഭയങ്കര ഹൈ ലെവൽ പെർഫെക്റ്റ് ലൈഫ് കുടുംബജീവിതത്തിലൊക്കെ നയിച്ചവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡിനെ കിട്ടത്തില്ല. ഏതൊരു തിരുമേനിയോട് അങ്ങാണ്ടാണ് വികാരി അല്ലെ ഒരു ഭർത്താവ് വീട്ടുകാർ വന്ന് പറഞ്ഞ ഇതുപോലെ നീളമുള്ള തലമുടി, കണ്ണ് പ്രാവിന്റെ കണ്ണുള്ള, നല്ല ചുണ്ടുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, വെളുത്ത, നല്ല ഉയരമുള്ള ഒരു പെണ്ണിനെ വേണം എന്ന് പറഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, ഇങ്ങനെയായിരുന്നു ഞാൻ തിരുമേനിയാകത്തില്ലായിരുന്നു പറഞ്ഞു. ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ ഞാന് പണ്ടേ കല്യാണം കഴിച്ചേനെ എന്ന് ഒരു എല്ലാരും കേട്ടിട്ടുള്ള ഒരു തമാശ. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡിനെ കിട്ടത്തില്ല. പക്ഷേ when you trust God you can submit. അതാണ് എന്റെ വിഷയം. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം കൃപ തരും, കൃപ തരും. എന്റെ ഭാര്യയിൽ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ്. അവൾ വളരെ ഇൻട്രോവേർട്ട് ആയ ഒരാളാണ്. പെട്ടെന്ന് ആൾക്കാരോട് അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. ഫ്രസ്റ്റബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഹൃദയം തുറക്കൂ. ഞാൻ അങ്ങനെയല്ല. വഴിയെ പോകുന്നവരെ ഏണി വെച്ച് കയറി സംസാരിക്കുന്ന ഒരു പ്രകൃതം ഇപ്പൊ അത്ര കുറവാ, പണ്ടങ്ങനെയുണ്ട്. നിങ്ങൾക്കറിയാവോ, ഈ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ഹ്യൂമർ സെൻസ് അഞ്ച് അയലക്കത്തോടെ എന്റെ ഭാര്യയുടെ അടുത്തൂടെ പോയിട്ടില്ല എന്നുള്ള ഒറ്റ ആഴ്ച കൊണ്ട് എനിക്ക് പിടികിട്ടി. ഞാൻ ഹ്യൂമർ പറയുന്നല്ല, അവിടെ നെഞ്ചത്താ പറയുന്നത്. പക്ഷെ ഇപ്പം പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പുള്ളിക്കാരത്ത് ഒന്നാം തരം ഹ്യൂമറും പറയും. മാത്രമല്ല, ഞാൻ പറയുന്ന ഹ്യൂമർ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത് എന്റെ ഭാര്യ. എനിക്ക് സാറായെ കുറിച്ചുള്ള ഒരു ബഹുമാനം. സ്റ്റിൽ അവൾക്ക് അബ്രഹാം യജമാനനായിരുന്നു. ഈ മനുഷ്യനെ യജമാനൻ എന്ന് വിളിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ഷീ ട്രസ്റ്റഡ് ഗോഡ്. അവൾ ദൈവത്തിൽ ആശ്രയിച്ചു, എന്നിട്ട് കീഴ്പ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാവോ ദൈവം എന്താ ചെയ്യുന്നത്? ഫറവോനെ ബാധ കൊണ്ട് തടഞ്ഞു നിർത്തി. ഫറവോനെയും പ്രഭുക്കന്മാരെയും ബാധ കൊണ്ട് കർത്താവ് അവിടെ തടഞ്ഞു നിർത്തി. അബിമേലെക്കിനോട് പറഞ്ഞു, തൊട്ടുപോകരുത്, ജീവനോടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ്, നീ ദൈവത്തെ ദൈവവചനത്തെ വിശ്വസിച്ച് കീഴ്പ്പെട്ടാൽ ദൈവം നിനക്ക് വേലി കിട്ടും. കമോൺ, വിശ്വസിക്കും. ദൈവമായിരിക്കും നിന്റെ വേലി. നിന്റെ രോമത്തിൽ തൊടണമെങ്കിൽ നിന്റെ ഭർത്താവിന്റെ നെഞ്ചളവല്ല വലുത്, നീ യഹോവയിൽ ചാരി എന്നതാണ് ദൈവം നിനക്ക് വേലി കെട്ടാനുള്ള ഏക വഴി. യഹോവയിൽ ചാരു, അവനാണ് നിന്നെ സംരക്ഷകൻ, അവൻ നിന്നെ സൂക്ഷിക്കും. ഒരാള് പോലും ഒരു രോമത്തെ പോലും സ്പർശിച്ചില്ല അവളുടെ. ദൈവം അവരുടെ ഹൃദയത്തിൽ ഭയം കൊണ്ടുവന്നു, ദൈവം അവരുടെ ഉള്ളിൽ ഭീതി കൊണ്ടുവന്നു. യഹോവ ദൈവത്തിന്റെ വചനത്തിന് നീ കീഴ്പ്പെട്ടാൽ, അതിന്റെ അത്ര റീസണിങ്സിന് അപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ടാൽ, സഹോദരിമാരെ, ദൈവം നിങ്ങൾക്ക് സംരക്ഷകനായിട്ട് നിന്നുകൊള്ളു. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. സാറ ഒരു അഡ്ജസ്റ്റ് ചെയ്യുകയല്ലായിരുന്നു ചെയ്തേ. സാറ അക്സെപ്റ്റ് ചെയ്തു, ഹി ഈസ് മൈ മാസ്റ്റർ. അതൊരു ഡിവൈനാ പ്രിയമുള്ളവർ, ഒരു ഡിവൈന. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങളോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാത്ത ഒത്തിരി കാര്യങ്ങൾ അയാളുടെ സ്വഭാവത്തിലുണ്ട്. എങ്കിലും അബ്രഹാമിന്റെ ഈ നിലവാരത്തിൽ നിന്ന് എത്രയോ ഉയർന്നതാ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിലവാരം. ദൈവത്തിൽ ആശ്രയിക്കും, ദൈവം നിങ്ങളുടെ സംരക്ഷകനാണ്. നസറത്തിലെ ആ കൊച്ചു ഗ്രാമത്തിൽ യൗവനക്കാരിയായിരിക്കുന്ന മറിയയുടെ കർത്താവിന്റെ ദൂതം വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിനക്കൊരു നീ ഗർഭവതിയാവും, നീ ഒരു കുട്ടിയെ പ്രസവിക്കും. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ആ സ്ത്രീ വളരെ ഭാരപ്പെട്ടു പോയി. ഇതുപോലുള്ള കുഴച്ചിലുകളിൽ, ഈ ടൈപ്പ് അല്ല, ഇതുപോലുള്ള നിസ്സഹായ അവസ്ഥകളിൽ സ്ത്രീകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യും?
ദൂതൻ ഇങ്ങനെ എന്നൊന്നും വരത്തില്ല. ഇതൊരു ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. ദൂത സംസാരിക്കുക അവളോട്, നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് യേശുവ, അവനാണ് മെസ്സിയ. അവള് ഒരു നിസ്സഹായ അവസ്ഥയിലായി, എന്ത് ചെയ്യണം? യോസഫിനോട് അവരുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക, ഇനി പിന്മാറാൻ പറ്റത്തില്ല. യോസഫിനോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി ചോദിച്ച് സമ്മതം വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ദൂതൻ ഇവിടെ നിൽക്കത്തില്ലല്ലോ. ഇതുപോലെ ദൂതന്റെ വരവ് ഇനി രണ്ടാമതുണ്ടാകണം നിർബന്ധമില്ല. ഒറ്റ പ്രാവശ്യം ദൂതൻ വരത്തുള്ളായിരിക്കാം. ഇന്ന് ഞാനൊരു തീരുമാനം എടുത്ത് പറ്റൂ, പക്ഷെ എനിക്ക് ഒരു ഫോൺ കോൾ എങ്കിലും വിളിച്ച് അബ്രഹാമിന്റെ ഒരു യോസഫിന്റെ ഒരു ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് എന്നാണെങ്കിലും അറിഞ്ഞാൽ എനിക്കൊന്ന് സമ്മതമുള്ളായിരുന്നു. ബട്ട് നോ ചാൻസ്. ഇങ്ങനത്തെ ഒക്കെ ഓരോ പ്രതിസന്ധി നിങ്ങൾ നിന്നിട്ടില്ലേ പ്രിയുള്ളവർ? യെസ്. ഒന്ന് പോകാൻ, ഒന്ന് ചോദിക്കാൻ അവൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ അപ്പനല്ല, എന്റെ അമ്മയല്ല, എന്റെ ജോസഫ് ഏട്ടനല്ല എന്നെ സൃഷ്ടിച്ചത്, എന്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഞാൻ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് തന്നെ പറയുകയാണ് വീണ്ടും, നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ച കല്യാണം കഴിച്ച്, പക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ആത്മീയനല്ല. അത് നിങ്ങളുടെ ഒരു ദുഃഖമാണ്. നിങ്ങൾ ഇവരെ പ്രതീക്ഷിച്ച വിവാഹം കഴിച്ച്, പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ വേലയിൽ നിങ്ങൾക്ക് വർദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ സഹോദരിക്ക് ഒത്തിരി പൈസയോടാണ് പ്രേമം. ഞാനിപ്പോഴും ബാബുചെറിയാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അദ്ദേഹം മൂന്ന് പിള്ളേരാണ്. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, കുഞ്ഞു പിള്ളേരായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മൂത്ത കൊച്ചു, മൂന്ന് പേരുടെ കളിക്കുമ്പോൾ മൂത്ത കൊച്ചു പറഞ്ഞു, പപ്പായിക്ക് എന്നോടാ സ്നേഹം, കഴിഞ്ഞ ബർത്ത്ഡേക്കും എനിക്ക് ഉടുപ്പ് വാങ്ങിച്ചു തന്നു. അപ്പൊ ഇളയ കൊച്ചു പറഞ്ഞു, പപ്പായിക്ക് നിന്നോടല്ല സ്നേഹം, എന്നോടാ സ്നേഹം, കഴിഞ്ഞ ദിവസവും പോയിട്ട് വന്നപ്പോ ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നു. ഇവര് തമ്മിൽ ഭയങ്കര വഴക്കായി. അപ്പം മൂത്തവള് പറഞ്ഞില്ല, പപ്പായിക്ക് എന്നോടാ സ്നേഹം. അപ്പൊ ഇളയവൻ അവന്റെ റീസൺസ് എല്ലാം പറഞ്ഞു, പപ്പായിക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹത്തിന്റെ കാരണം എല്ലാം പറഞ്ഞു. ഈ നടുക്കത്തെ കൊച്ചു ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കൊണ്ട് അവള് ഈ സഹി ഇട്ടപ്പോ അവള് പറഞ്ഞു, നിക്കി നിക്കി, ടിൻഡുവിനോടും അല്ല ടിറ്റുവിനോടും അല്ല പപ്പായിക്ക് സ്നേഹം, പപ്പായിക്ക് ഏറ്റവും സ്നേഹം മമ്മിയുടെ. ബാബുചെറിയാൻ പറയായിരുന്നു, പുള്ളി ഇത് കേട്ടോണ്ട് നിക്കുക, വളരെ കുളിരുപോരു കുളിരുപോരു. പ്രിയുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം വേറെ ആരും അല്ല വിറ്റ്നസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളാ, നിങ്ങളുടെ മക്കളാ പറയേണ്ടത്. ഞങ്ങളുടെ പപ്പായിക്ക് പൈസയോടാണ് സ്നേഹം എന്നല്ല, ഞങ്ങളുടെ പപ്പായിക്ക് കർത്താവ് കഴിഞ്ഞ പിന്നെ ഭാര്യ. പ്രൈസലോ, അത് സാധിക്കും. ഓക്കെ, മറിയ അത്യവസരമുള്ള എന്താ ചെയ്യുന്നവർ, നിങ്ങളാണ് എന്ത് ചെയ്യുക ആ സ്ഥലത്ത്? നിങ്ങൾ തന്നെ പറ, കല്യാണം ഉഴപ്പിപ്പോവും, ജോസഫ് ഏട്ടനാണ് മുമ്പിലുള്ളത്. ഈ അവസരത്തിൽ എന്താ നിങ്ങൾ വിചാരിക്കും? അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? അവിടെ പറഞ്ഞു, ഞാൻ നിന്റെ ദാസ്. ഞാൻ സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ, എനിക്കറിയാം ഇവിടെയിരിക്കുന്ന എല്ലാവരും ഒന്നും അങ്ങനെ ചിലരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവർ ചിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, അവരുടെ ഹൃദയത്തിലൊക്കെ ഒത്തിരി ദുഃഖങ്ങളുണ്ട്. നിങ്ങളൊരു വിഷമ വൃത്തിയിലായിരിക്കാം. എന്ത് ചെയ്യും നിങ്ങൾ? ഞാൻ നിങ്ങളോടൊരു പ്രാർത്ഥനാവാചകം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോ മൊബൈൽ ഫോൺ, പോയി വന്ന് തിരിച്ചു വരുന്നിടം വരെ ദൂതം നിൽക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നിൽക്കുന്നിടത്ത് നിന്ന് കരയുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ നിന്റെ ദാസി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മുറിയിൽ കയറി നിന്നിട്ട് ഭാര്യയോട് വഴക്ക് പിടിക്കുന്നതിനേക്കാൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ നിന്റെ ദാസൻ, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നന്നാക്കാനായിട്ട് ഒത്തിരി ഡയലോഗുകൾ കാണാതെ പഠിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ചിലടത്ത് ദൈവകൃപയെ നിങ്ങൾ വീഴണം. കൻ യു പ്രേ ലൈക്ക് ദാറ്റ്? നിന്നെ അറിയാത്തൊരു ഭർത്താവ്, നീ വിചാരിക്കുന്ന വഴിയിലൂടെ പോകാത്തൊരു ഭർത്താവ്, നീ ആഗ്രഹിക്കുന്ന ആത്മീയ തലങ്ങളിലേക്ക് നിന്നെയും പിടിച്ചു കയറുന്നില്ല സ്വയം കയറാത്ത ഭർത്താവ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആരോടൊക്കെ പറയും? ബട്ട് ദേർ ഇസ് എ പ്രയർ. കർത്താവ് ഞാൻ നിന്റെ ദാസി. നിനക്കറിയോ എന്താ സംഭവിച്ചെന്ന്? റിട്ടേൺ പോകാനിരുന്ന ദൂതനോട് പറഞ്ഞു, ഇപ്പം തിരിച്ചു വരണ്ട, ഒരാളെയും കൂടെ കണ്ടിട്ട് വന്നാ എന്ന് പറഞ്ഞു. ആ പോക്ക് ദൂതൻ തിരിച്ചു പോയില്ല, ഇവിടെ നേരെ എങ്ങോട്ടാ പോയെ? ജോസഫ് പേട്ടിന്റെ വീട്ടിൽ.
യെസ്,
കർത്താവിന്റെ വചനത്തിന് വേണ്ടി നീ നിലകൊള്ളുമ്പോൾ കർത്താവ് നിനക്ക് വേലിയായിരിക്കും. കല്ലെറിഞ്ഞു കൊല്ലണ്ട, അത്യാഹിത സംഭവം നടക്കേണ്ടടുത്ത് കർത്താവ് ജോസഫിന്റെ വീട്ടിൽ പോയി ജോസഫിനെ കൺവിൻസ് ചെയ്തു. ഇങ്ങനെയും കൂടെ ഒന്ന് വിശ്വസിക്കൂ, എല്ലാം ബുദ്ധിപരമായിട്ട് മാത്രം ഫാമിലി ലൈഫിൽ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാതെ ഇങ്ങനെയും കൂടെ ഒന്ന് വിശ്വസിക്കൂ. നമ്മുടെ കർത്താവ് സോവർണ, ഹല്ലേലൂയ, അവൻ സർവശക്തന, തന്നെ ആശ്രയിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവൻ. അവൻ പ്രവർത്തിക്കുന്നു, അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കുടുംബത്തിൽ ഒന്നിപ്പിച്ച കർത്താവിന് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ അവരെ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, കല്ല് കൊടുക്കുമോ, മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും എന്നിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്രയധികം നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയധികം. അധികം ചോദിക്കാൻ പറഞ്ഞത് പൈസയല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് സൗന്ദര്യമല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് മുടിയുടെ നീളമല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് നല്ല കുട്ടപ്പന്മാരായ പിള്ളേരെയല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് മാർക്കല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് വീടല്ല, അധികം ചോദിക്കാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ട് എഫ് എസ് ലേഖനത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ ശേഷമാണ് കുടുംബജീവിതത്തെ കുറിച്ചുള്ള വാക്യം വരുന്നത്. ആത്മാവ് നിറഞ്ഞതിന് കീഴിൽ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കാനും ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാനും കഴിയത്തുള്ളൂ. അത് പിന്നെ താഴോട്ട് പോയിട്ട് യജമാനന്മാരെ, ദാസന്മാരെ, യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞു പോകുന്ന പോക്ക് എവിടെയാ ചെല്ലുന്നറിയോ? ആത്മീയ യുദ്ധത്തിലേക്കാ ചെല്ലുന്നത്. സർവായുധവർഗം ധരിക്കാൻ പറയുന്നിടത്ത പിന്നെ ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പം ആത്മാവ് നിറഞ്ഞവരായി എന്നിടത്ത് നിന്ന് തുടങ്ങി ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ എന്നതിലൂടെ പോയിട്ട് അവസാനം പൊതു ശത്രുവിന് മുമ്പിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുക. അതാ എഫേസ് ലേഖനം അഞ്ചാധ്യായം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ വചനം കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മള് സഭാപ്രസംഗം വായിക്കുന്നുണ്ടല്ലോ, ഒരുവരേക്കാൾ ഇരുവർ നല്ലത്, അവർ അവരുടെ പ്രയത്ന ഫലം. ഞാൻ അത് ആദ്യമായിട്ടാ വചനം ആ നിലയിലേക്ക്. അപ്പൊ അദ്ദേഹം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അദ്ദേഹം പറഞ്ഞത് ഒരു കാണാനുള്ള മേശ അവിടെ കിടക്കുന്നു, ആ മേശ ഞാൻ പൊക്കി. പൊങ്ങുന്നില്ല, കുറച്ച് പൊങ്ങി, പക്ഷെ താത്ത വെച്ചു. അദ്ദേഹം പറയാ, ഭാര്യ വന്നു, പുള്ളിയും പൊക്കി, പുള്ളിക്കാരി പൊക്കി, പൊങ്ങി, പക്ഷെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ പറ്റിയില്ല. രണ്ടുപേരും എന്ത് ചെയ്തു? അവരുടെ പ്രയത്നം അവിടെ ചെലവഴിച്ചു, രണ്ടുപേരും അവരുടെ പൂർണ്ണ ശക്തി അവിടെ ചെലവഴിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? ആ മേശ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയില്ല. പുള്ളി പറയാണ്, രണ്ടുപേരും അവരവരുടെ ബലം രണ്ട് സമയത്തായിട്ട് ചെലവഴിച്ചു, മേശ നീങ്ങിയില്ല. എന്തായിരുന്നു ചെയ്യേണ്ടത്? രണ്ടുപേരും കൂടെ അവരവരുടെ ശക്തി ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മേശ അവിടെ നിന്ന് മാറും. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന നല്ലതാ, പക്ഷെ ഈ ഒറ്റയ്ക്കുള്ള മേശ പിടുത്തം പോലെയാ. ചില സമയത്ത് ഭർത്താവ് പ്രാർത്ഥിച്ചു, നീ വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് വേറെ സമയം കൊടുക്കുന്നു. ഇത് ഭർത്താവ് വന്ന് ആദ്യം മേശ പൊക്കി, അതിനുശേഷം താത്തു വെച്ചു. ഭാര്യ വന്ന് മേശ പൊക്കി, അതിനുശേഷം താത്തു വെച്ചു. പക്ഷെ രണ്ടുപേരും ഒരേ എഫർട്ട് രണ്ട് സമയത്ത് ചെലവഴിച്ചു. പക്ഷെ ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവരുടെ എഫർട്ട് ചെലവഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മേശ അവിടുന്ന് മാറി. ഇതാ ഒരുവരേക്കാൾ ഇരുവൻ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അതിൽ തന്നെ പ്രയോജനമായിരിക്കുമ്പോഴും ഒരുമിച്ചുള്ള പ്രാർത്ഥന രണ്ടുപേരും കൂടെ ചേർന്ന് അതിന്റെ അത് പിള്ളേരൂടെ ഉണ്ടായാലോ പുഷ്പം പോലെയല്ലേ മേശ പൊങ്ങുന്നത്? ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള വചനധ്യാനം, ആ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മി തമ്മിൽ തമ്മിൽ സംസാരിച്ചു. ഇത് വീട്ടിലാണ് തുടങ്ങേണ്ട, തമ്മിൽ തമ്മിൽ. എന്റെ വീട്ടിൽ ഞാൻ ചെയ്ത ഒരു കാര്യം, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലോ, ദൈവം അങ്ങനെ ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്ന തുടക്കത്തിൽ തൊട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബൈബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. വിരലിനെ സ്കൂളിൽ വിട്ട ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എനിക്ക് കിട്ടിയ ആശയങ്ങൾ അവളോട് പങ്കുവെക്കാറുണ്ട്, അവൾക്ക് കിട്ടിയ ആശയങ്ങൾ അവൾ എന്നോട് പങ്കുവെക്കാറുണ്ട്. എന്റെ ഇപ്പോഴത്തെ, ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, ഒരു പ്രാവശ്യം പോയി പിന്നെ അവിടെ നിന്ന് പ്രാണനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഇത്. പക്ഷെ എന്റെ യഥാർത്ഥ ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാനും ഭാര്യയും തമ്മിലാ ഞങ്ങളുടെ യഥാർത്ഥ ബൈബിൾ സ്കൂൾ. ഇന്നും അത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂത്ത് ഇൻ ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ വെബ്സൈറ്റിൽ സ്ഥിരമായിട്ട് നമ്മുടെ മെസ്സേജ് കേൾക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഈ സഭയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ വളരെ ബ്ലെസ്ഡ് ആണ്,
ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്ക് വെളിച്ചം നിങ്ങളുടെ സഭയിൽ നിന്നുള്ള മെസ്സേജുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഭാര്യ അത് കേട്ടോണ്ട് അടുക്കളയിൽ ഇരുന്ന് ആഹാരം ഉണ്ടാക്കുമ്പോൾ വിളിച്ചു പറയും, തേ വേണേ കേട്ടോ, കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ബാക്കി വേണേ കേട്ടോളാം പറയും. എന്താ പറഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി അവർക്കുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നി എന്നാണെന്നറിയോ, അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വീട്ടിൽ. ആ ആത്മാവ് നിറഞ്ഞ സങ്കീർത്തനവും സ്തുതിയുമുള്ള തമ്മിൽ തമ്മിൽ ദൈവവചനം സംസാരിക്കുന്ന ഒരു വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കീഴടങ്ങിയിരിക്കാനും ഭർത്താവിന് ഭാര്യയെ സ്നേഹിപ്പാനും ബുദ്ധിമുട്ടില്ല. അവർക്ക് എഫ് എസ് എൽ 5 വരുമ്പോൾ പോരിന്റെ ആയുധങ്ങൾ ധരിച്ച് പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് മേശ പിടിക്കുന്ന ഒരു കുടുംബമായി നിൽക്കാൻ കഴിയും.
ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ലീവ് നോട്ട് ടു ഗ്ലോറിഫൈ യുവർ ഫാമിലി ലീവ് ടു ഗ്ലോറിഫൈ ഗോഡ്. ആ പെർസ്പെക്ടീവിൽ നിന്ന് സഹോദര കുടുംബജീവിതം നയിക്കും.
യു വിൽ ബി എ ഡിഫറന്റ് പേഴ്സൺ ആൻഡ് യുവർ ഫാമിലി വിൽ ബി എ അബ്സല്യൂട്ട്ലി ബ്ലെസ്സിംഗ്.
സാറ ഈ മനുഷ്യന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ല.
ഷി അക്സെപ്റ്റഡ് ബിക്കോസ് ഹി ട്രസ്റ്റഡ് ഗോഡ് ആൻഡ് ഹി സബ്മിറ്റഡ്.
സൗര സഹോദരന്മാരെ, ദൈവത്തിൽ ആശ്രയിക്കൂ. സ്വന്ത ബുദ്ധിയിലും സ്വന്ത വിവേകത്തിലും ആശ്രയിക്കാ, ദൈവത്തിൽ ആശ്രയിക്കൂ.
കൃപ ദൈവം നിനക്ക് തരും.
യോസഫിനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നില്ല, കർത്താവ് എല്ലാം അവൾക്ക് വേണ്ടി സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. എനിക്ക് സക്രിയാവിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വളരെ നല്ല വളരെ വാർദ്ധക്യത്തിലെത്തിയ ഒരു ഫാമിലിയായിരുന്നു. എനിക്കൊന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് 10-45 വർഷമായി കാണും. ഇതില്ലായിരുന്നു അവർക്ക് പിള്ളേരില്ല. ഈ സക്രിയാവിന്റെ ഒരു ഗുണം എന്നാണെന്നറിയോ, പിള്ളേരില്ലെങ്കിലും പുള്ളി ശുശ്രൂഷിക്കാത്ത ഒരു മടുപ്പില്ല. നമുക്കൊക്കെ അത്രയും വർഷം പിള്ളേരില്ലെങ്കിൽ പിന്നെ കർത്താവിനോടൊരു ഒരു നമ്മുടെ മലയാള ഭാഷയിൽ ഒരു ഉച്ചക്കുറു ഒക്കെ ഉണ്ടായി അല്ലേ, ഒരു നീരസം. പക്ഷെ സക്രിയാവിന്റെ ഒരു ഗുണം എന്നായിരുന്നു അറിയാം, പുള്ളി ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല ദൈവത്തെ സേവിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൂറുമ്പോഴാർ അവസരം വരുമ്പോഴൊക്കെ ആ ദാഹത്തോടെ പോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ ധൂപവർഗം കാട്ടുകയും ചെയ്യാറ്. ഒരു ഭൗതിക നന്മയ്ക്കുമല്ല, പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളി പോയി, മാത്രമല്ല അവരുടെ പ്രാർത്ഥന നിർത്തിയില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞിനായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ ഒരു ഒരു കുടുംബത്തെ ദൈവം എന്തും വണ്ടർഫുൾ ആയിട്ടാ ഓണർ ചെയ്തെന്നറിയോ. ഒരു ഭൗതിക നന്മയെ മുൻനിർത്തി അല്ല, ആത്മീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു കുടുംബത്തെ ദൈവം ഈ ഭൂമിയിൽ അതിന്റെ പ്രയത്നഫലം കാണും. ഇരുവർ പ്രയത്നഫലം കാണുന്ന പ്രയത്നഫലം അവർ അനുഭവിക്കും, ഈ കുടുംബത്തിൽ അവർ അനുഭവിക്കും. അവർക്ക് രണ്ടുപേർക്കൂടെ ഈ മേശ പൊക്കാൻ കഴിയും. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്നറിയോ, ദൈവം വന്നിട്ട് ഈ മനുഷ്യനെ ഓണർ ചെയ്ത രീതി എന്നാണെന്നറിയോ, നിനക്കൊരു മോൻ ഉണ്ടാവും, അവന്റെ പേര് തപ്പി നീ ഡിക്ഷണറി തപ്പി നടക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവന് പേര് തരും. എല്ലാ കാര്യങ്ങളും ദൈവം അങ്ങ് ഏറ്റെടുക്കുക. ഐ വിൽ ഗീവ് ഹിം നെയിം. അടുത്ത കാര്യം, ഇവൻ വീട് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, തമ്പാക്കു കുടിക്കത്തില്ല, സിനിമ കാണാൻ പോകത്തില്ല, പെണ്ണിന്റെ പുറകെ പോകത്തില്ല, മുൻകൂട്ടി ഗ്യാരണ്ടി കൊടുക്കുക. എത്ര പേർക്ക് ഇങ്ങനെ ഒരു കൊച്ചിനെ വേണം? പിള്ളേർക്കെല്ലാം കൊച്ചിനെ വേണം. തടിമുടുക്കുള്ളവൻ 6.5 kg ഉണ്ടാവുമ്പോൾ തന്നെ അല്ലെ കവളൊക്കെ ചബ്ബി ചീക്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു നല്ല കുട്ടപ്പനെ വേണം. അവൻ ICC പഠിക്കണം, എല്ലാത്തിനും ടോപ്പ് ആയിരിക്കണം. അവന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ ഏറ്റവും നല്ല കമ്പനി ജോലി വേണം. അവൻ പിന്നെ കൊണ്ടുവരുന്ന കാശ് കൊണ്ട് കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് ഞങ്ങൾക്ക് ജീവിക്കണം. ഇതൊക്കെയാ പിള്ളേരെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ ആന്തരിക ധാരണ. ദൈവത്തെ സേവിക്കൂ, ദൈവത്തെ സ്നേഹിക്കൂ. ഗോണർ ഗോഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദൈവം ആത്മാവ് അവനെ ഉഴപ്പി തല്ലി വീടി മലിച്ച് കള്ളും കുടിച്ച് പെണ്ണുങ്ങളുടെ പുറകെ പോയ ശേഷം അവൻ ആത്മാവ് പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അവൻ ആത്മാവ് നിറഞ്ഞവനായിട്ട് അവിടുന്ന് വരിക. ഇസ് ഇറ്റ് പോസിബിൾ വിത്ത് യു? നിങ്ങൾക്കത് സംഭവിക്കാവോ? സംഭവിക്കാം. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു 10% കപ്പിൾസും കർത്താവിനെ അറിഞ്ഞ ശേഷം കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി വരാ. അതാ കഴിഞ്ഞ ദിവസം ഇന്നലെ ജൂബി സൗരം പറഞ്ഞത്. സോ ദാറ്റ്സ് എ പ്രിവിലേജ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഭൗതിക നന്മയ്ക്കപ്പുറം വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ നിന്റെ കയ്യിലേക്ക് ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കാൻ വേണ്ടി ഒരു കൊച്ചിനെ കൈ തരിക. നീയാണ് അവനെ രാഗി മൂർച്ചപ്പെടുത്തി ശത്രുവിന്റെ പൊതുശത്രുവിന്റെ നേരെ തൊടുക്കുവാൻ വേണ്ടി നിന്റെ കയ്യിൽ ഒരു പെൺകൊച്ചിനെ തന്നിരിക്കുക. പെൺകൊച്ചിനെ കിട്ടുമ്പോ ഓർക്കരുത് ഇവളാണോ അസ്ത്രം. കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞിനെ തന്നത് MBA പഠിക്കാൻ വേണ്ടിയല്ല, അതൊക്കെ സെക്കൻഡറിയാ. പ്രൈമറി എന്ന് പറയുന്നത് വീരന്റെ കയ്യിലെ അസ്ത്രമാണ്.
ഹല്ലേലൂയ.
എന്താ ഭാഗ്യം അവരുള്ളവരെ, ഒരു ഭക്തനെ കിട്ടിയത്. മോനെ കുറിച്ച് ഗ്യാരണ്ടി വന്നിരിക്കുക, ഇവൻ വെള്ളമടിക്കത്തില്ല, വെള്ളമടിക്കത്തില്ല, ഇവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ഇന്ന് കൊച്ചിനെ കോളേജ് വിട്ട ശേഷം ഇരുന്ന് പ്രാർത്ഥനയാ. യെസ്, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നതാണ്, എന്റെ പൂർണ്ണ വിശ്വാസം, എന്റെ മോനെ കുറിച്ചുള്ള എന്റെ വിശ്വാസം. എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾക്കൊരു കോമൺ കോസ് ഉണ്ട് എങ്കിൽ, ദൈവത്തെ കുറിച്ച് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ആത്മീയമാണെങ്കിൽ, ഞങ്ങൾ ആത്മാർത്ഥമായി അവനെ വടികൊണ്ടടിച്ചും ശക്തമായി ശാസിച്ചും സ്നേഹിച്ചും അവനെ വളർത്തുന്നുവെങ്കിൽ, അവൻ എവിടെ പോയാലും ദൈവം അവനെ റീസ്റ്റോർ ചെയ്യും എന്നുള്ളത് ദൈവം എന്നോട് കാണിക്കുന്ന ഒരു നീതിയാണെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കും? എന്റെ വീട്ടിൽ ടി വി ഉണ്ട്, പക്ഷെ ഇന്നുവരെ ഞാൻ കടയിൽ ഞാനും ഭാര്യയും 10 മിനിറ്റ് പോയാലും ആ റൂം പൂട്ടിയിട്ടേ പോകാറുള്ളൂ. എന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ട്, ഇന്നുവരെ എന്റെ മോൻ ഫേസ്ബുക്കിലോ അക്കൗണ്ടില്ല, വാട്സപ്പിലില്ല, വാട്സപ്പ് പുള്ളി മൊബൈൽ ഇല്ല, പിന്നെ പുള്ളിക്ക് ഇമെയിൽ ഐ ഡി ഇല്ല. എന്റെ അസാന്നിധ്യത്തിൽ ഇന്നുവരെ ഒരു സൈബർ കഫേ പോയിട്ടില്ല, ഒരിക്കൽ പോലും ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഞാനതിന് സാക്ഷ്യം. ഇരിട എന്ന് പറഞ്ഞ് വടിയെടുത്ത സമയത്ത് ഇരുന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്റെ ലക്ഷ്യങ്ങൾ കർത്താവായിരിക്കുന്നെങ്കിൽ, ഇഫ് മൈ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഇസ് റിയലി ഹോളി, ദൈവം എന്നെ ആ നിലയിൽ ഒരു വീരന്റെ കയ്യിലെ അസ്ത്രമായിട്ട് എന്റെ മോനെ തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവം, അതൊരു ഓണറായിട്ട് ഞാൻ കാണുന്നു. അതൊരു ഓണർ. ഹല്ലേലൂയ. സറ അക്സെപ്റ്റ് ചെയ്യായിരുന്നു, ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യല്ലായിരുന്നു. ഞാന് ആരുടെയോ കല്യാണത്തിന് പറഞ്ഞതാണെന്ന് തോന്നുന്നു, എന്റെ ഈ പശു കുത്തി മരിച്ച ഒരു മനുഷ്യൻ, പശു കുത്തി മരിച്ച ഭാര്യ ശവസംസ്കാര ശുശ്രൂഷിക്ക് ഭർത്താവ് അനുശോചനം പറയാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞു, എന്റെ ഭാര്യ എലിക്കുട്ടി എനിക്കെല്ലാമായിരുന്നു, പക്ഷെ കഴിഞ്ഞ ദിവസം അവൾ പശുവിനെ കറക്കാൻ പോയപ്പോ പശു അവളെ കുത്തി അവൾ മരിച്ചു, അതിനെനിക്ക് വളരെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഈ ഫ്യൂണറൽ സർവീസിന് വന്ന 75 വയസ്സുള്ള ഒരു അപ്പച്ചൻ അങ്ങ് ദൂരെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി അതിന്റെ ഇടയ്ക്കൂടെ നുഴഞ്ഞു കയറി വന്നിട്ട് ഇവിടെ ശവോടക്കം നടക്കാമെന്നൊന്നും പുള്ളി നോക്കിയില്ല. പുള്ളി ഈ ആളോട് പറഞ്ഞു, ആ പശുവിനെ വിൽക്കരുതെന്ന് പറഞ്ഞു. വിൽക്കുകയാണെങ്കിൽ എനിക്കേ വിൽക്കാവുള്ളൂ, എന്ത് വില കൊടുത്തും വാങ്ങിച്ചോളാം, കാരണം ഇതുപോലെ ഒരെണ്ണത്തെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. സഹോദരന്മാര് ചിരിക്കുന്നെങ്കിൽ, ഇതുപോലൊരു പശുവിനെ ഹൃദയത്തിൽ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാനായിട്ട് അവളെ തട്ടുന്നില്ല, എങ്കിലും തട്ടി പോവുകയാണെങ്കിൽ. ഹൃദയത്തിൽ പിള്ളങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇവളെങ്ങനെയും പോയാൽ ഡിവൈൻ തിങ്സ് അക്സെപ്റ്റിംഗിലേക്ക് വരൂ. അഡ്ജസ്റ്റ്മെന്റ് വിട്ട ശേഷം അതിന് നിങ്ങൾക്ക് ആത്മാവിൽ നിറയണം. അതിന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കണം. ഞാൻ കർത്താവെ നിന്റെ ദാസി. ഒരു നിസ്സഹായാവസ്ഥയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ സൗദ്യമാർ. നിങ്ങൾക്കല്ലാതെ എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? എത്ര കൗൺസിലേഴ്സിന്റെ അടുക്ക് പോയിട്ടും കാര്യങ്ങൾക്ക് മാറ്റമില്ല. നീണ്ടോ ഭർത്താക്കന്മാരെ, പറ ഞാൻ കർത്താവെ നിന്റെ ദാസി. നിന്നെ കൺവിൻസ് ചെയ്ത ദൂതനെ രണ്ടാമതൊരു ട്രിപ്പ് വിടാതെ തന്നെ നിന്റെ ഭാര്യയെ കൺവിൻസ് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും. ട്രസ്റ്റ് ഗോഡ്. ദൈവത്തെ ആശ്രയിക്കും. ഹല്ലേലൂയ. ദൈവം സർവശക്തന. രണ്ടാമത് ഞാൻ കണ്ട ഒരു കാര്യം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പി. ആ ചിത്രം നമുക്ക് നന്നായിട്ട് മനസ്സിലേക്ക് വരുന്നത് ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഒത്തിരി കേട്ട, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിരാശനായി. ഇല്ല, അദ്ദേഹം അങ്ങനെ നിരാശനായി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ശ്മശാനത്തിന് നടുവിൽ ഈ മനുഷ്യൻ ജീവിക്കുക. ഒന്നുമില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല, വന്നവരെല്ലാം കണക്കാം, ബന്ധുക്കാരില്ല, വീടിന്റെ 4 സൈഡിലും ശവക്കോട്ടെ. ആ സമയത്ത് ആശ്വസിപ്പിക്കേണ്ടത് ഭാര്യ. അങ്ങനൊരു ഭാര്യയെ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഭർത്താക്കന്മാരെ? ആരുമില്ല. അബ്രഹാമിനെ പോലൊരു ഭർത്താവിനെ കിട്ടിയ സാറാമാരും ഇല്ല. യോവിന്റെ ഭാര്യമായി കിട്ടിയ പോലൊരു ഭർത്താക്കന്മാരും നിങ്ങളില്ല. അപ്പൊ നിങ്ങളുടെ കേസൊക്കെ അവരെക്കാളൊക്കെ ഒത്തിരി ബെറ്ററാ. അശ്വാസത്തിന്റെ അവസാനത്തെ കണികയായിട്ട് നിൽക്കുന്ന ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരി.
നമുക്കറിയാം യോബ് പറഞ്ഞ വാക്ക് അറിയാം. യോബ് എന്താ പറഞ്ഞു? നമ്മൾ ദൈവത്തിൽ നിന്ന് അത്രയോ നന്മ അനുഭവിച്ചു. അപ്പം അവിടെ യോബ് എന്ത് ചെയ്തു? തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിച്ചു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. സ്നേഹിച്ചോ? സ്നേഹിച്ചു. എന്ത് പറഞ്ഞ ഭാര്യയെ? മരിക്കും മനുഷ്യ എന്ന് പറഞ്ഞ ഭാര്യയെ. അവൻ അവർ ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന കാര്യം എനിക്ക് തോന്നുന്നു യോബിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒറ്റ ദേഹമായിട്ട് നിന്നു നമ്മൾ. നമുക്കറിയാവോ, വീടിന് ചുറ്റും മുള്ള് പറക്കാര എല്ലാം വളർന്നു കയറി. പക്ഷെ ദൈവം ആ മുള്ളും പറക്കാരയെല്ലാം മാറ്റി. അവന്റെ വീട്ടിൽ 10 കുഞ്ഞുങ്ങളുടെ കരച്ചിലും അവർ മുട്ടിലിഴയുന്നതും അവരുടെ നിഷ്കളങ്ക പുഞ്ചിരിയും ദൈവം ആ വീട്ടിൽ മടക്കി കൊണ്ടുവന്നു. ഒന്നും സാധിക്കത്തില്ല എന്ന് വിചാരിച്ച, ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ച, ഈ കേസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മരണത്തിൽ കൂടെ വേർപിരിയല്ലാതെ രക്ഷയില്ല എന്ന് ചിന്തിക്കാൻ നിങ്ങൾ തുനിയുന്ന കേസിൽ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പീനെന്ന് ഹൃദയപൂർവ്വം കൂടുതൽ റീസണിംഗ് ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലെ മുള്ള് ദൈവം എടുത്തു കളഞ്ഞു. അവന്റെ വീട്ടിൽ വന്ന വഴിയിലെ പറക്കാര കർത്താവ് എടുത്തു മാറ്റി. അവന്റെ വീട്ടിൽ ദൈവം നിഷ്കളങ്ക ചിരി വീണ്ടും കൊണ്ടുവന്നു. 10 മക്കൾ അവന് വീണ്ടും ഉണ്ടായി. ഹല്ലേലൂയ. ഇത് സാധ്യമാണ്, സാധ്യമാണ്. ഉണ്ട്. രണ്ടാണ് വചനം തന്നെ. ഒന്ന്, ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ദൈവത്തിനെന്നതുപോലെ ക്രിസ്തുവിന്റെ ഭയത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ ഭയപ്പെടുമോ അതുപോലെ നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കും. അത് സാറ തെളിയിച്ചു, ദൈവം അവൾക്ക് വേലി കെട്ടി. ഈയോബ് ഭാര്യയെ സ്നേഹിച്ചു, ദൈവം അവനെ ഓണർ ചെയ്തു. അവന്റെ വീട്ടിലെ മുള്ള് ദൈവം എടുത്തു കളഞ്ഞു. എന്നും ഇതിങ്ങനെ തൂവയായിട്ടും കൂവയായിട്ടും നിൽക്കത്തില്ല സഹോദര. ദൈവത്തിനെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്കറിയാവോ, ദൈവത്തിന്റെ കര പാദസ്പർശനം വന്ന സ്ഥലത്ത് എന്താ ഇപ്പൊ കിളുത്തിരിക്കുന്നത്? മുള്ള. എന്തായിരുന്നു അവരുടെ അനുഭവം വേദം തോട്ടത്തിൽ? പക്ഷെ നീ എന്ന് അവൻ വിരൽ ചൂണ്ടിയപ്പോൾ ദൈവത്തിന്റെ കരം പാപ സ്പർശിച്ചിടത്ത് എന്തു വന്നു? മുള്ളും പറക്കാരി. എന്തായിരുന്നു പ്രിയമുള്ളവരെ ആ വീട്? എന്തുവായിരുന്നു? തമ്മിൽ തമ്മിൽ കണ്ട് ചിരിച്ചാൽ അത് അഡ്ജസ്റ്റ്മെന്റ് ചിരിയല്ലായിരുന്നു, ഒറിജിനൽ ചിരിയായിരുന്നു. ആദാമിന്റെ അവ്വായിരുന്നു. ഏച്ചുകിട്ടില്ലായിരുന്നു, വെച്ചുകിട്ടില്ലായിരുന്നു. ആരെയും പ്രീതിപ്പെടുത്താനായിട്ട് അവരുടെ മുമ്പിൽ ഒരു നാടകവും ഇല്ലായിരുന്നു. സ്വാർത്ഥതയില്ലാത്ത ചിരിയായിരുന്നു അവരുടെ, നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. അതിനിടയ്ക്ക് അവരുടെ ഇടയിൽ വരുന്ന മൂന്നാമൻ ഒരുവനെ ഉള്ളായിരുന്നു ദൈവം. ദൈവം വന്ന പാതയിൽ വൈകാതെ മുള്ള് പറക്കാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയോ? നീ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ. പൂന്തോട്ടം മുള്ളുകൊണ്ട് നിറഞ്ഞു, പൂന്തോട്ടം മുള്ളുകൊണ്ട് നിറഞ്ഞു. 1998 കല്യാണം കഴിക്കുമ്പോൾ പൂന്തോട്ടമായിരുന്നു. 99 ആയപ്പോൾ പൂക്കളൊക്കെ വാടി. 2000 ആയപ്പോൾ പതിയെ കാട് കയറാൻ തുടങ്ങി. ഇപ്പോൾ 2016 മുഴുവനും മുള്ള. ഹലോ സോറി സോറിമാരെ, അക്സെപ്റ്റ് യുവർ വൈഫ്. സ്നേഹത്തോടെ അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാനായിട്ട് ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥി. നിസ്സഹായനാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവേ, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസൻ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ദൈവത്തിന്റെ കാലുകൾ സ്പർശിച്ച സ്ഥലത്ത് മുള്ളുകൾ വന്നു. പ്രാർത്ഥന ഉണ്ടായിരുന്ന സ്ഥലത്ത് മുള്ളുകൾ വന്നു. ആരാധന ഉണ്ടായിരുന്ന സ്ഥലത്ത് മുള്ളുകൾ വളർന്നു. മറ്റൊരിടത്ത് മുള്ളു പടർന്ന് പന്തലിച്ച അവന്റെ വീട്ടിൽ എന്താണ്? ദൈവത്തിന്റെ പൂന്തോട്ടം യോബിന്റെ വീട്ടിൽ വീണ്ടും മടങ്ങി വന്നു. അതുകൊണ്ടാ ഉത്തമഗീതത്തിൽ കാന്തം പറയുന്നത്, ഞാൻ നിന്റെ തോട്ടത്തിൽ വന്ന് ഫലം പൂജിക്കട്ടെ. കർത്താവിന് നിന്റെ തോട്ടത്തിൽ വന്ന് ഫലം പൂജിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ കുടുംബത്തിൽ വന്ന് ഫലം പൂജിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ വീട്ടിൽ വന്ന് സ്നേഹത്തിന്റെ ഫലം, താഴ്മയുടെ ഫലം, വിനയത്തിന്റെ ഫലം, ക്ഷമയുടെ ഫലം പൂജിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ മലാഖിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കരയ, അയ്യോ ബോധമുള്ള മനുഷ്യൻ ഇത് ചെയ്യുമോ? ബോധമുള്ള മനുഷ്യൻ ഇത് ചെയ്യുമോ? സുബോധം ലവലേശം ഉണ്ടെങ്കിൽ ആര് ഭാര്യയോട് അവിശ്വസ്തയായിരിക്കും? നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യ നീ ഞാൻ സാക്ഷി. അതാണ് വിഷയം.
നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കല്യാണത്തിന് ഒപ്പിട്ട ആളാരാന്ന്? എനിക്കൊരു ഓർമ്മയില്ല. വീഡിയോ ഉണ്ടെങ്കിൽ ഓർമ്മ വരും. നിങ്ങളുടെ കല്യാണത്തിന് സൈൻ ചെയ്ത ആളെ കുറിച്ച് ഒരു പിടിയില്ല. അയാൾ അന്ന് മുറുക്കയും ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത് മാത്രം അറിയാം, പക്ഷെ പുള്ളിയെ കുറിച്ച് ഒരു പിടിയില്ല. ഇപ്പം പുള്ളി പോയി. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നത്തിൽ ഈ സൈൻ ചെയ്ത ആൾക്കാരാരുമില്ല. പക്ഷെ യൗവനത്തിൽ നീ ആരോട് വിവാഹം ചെയ്തോ അന്ന് നിന്റെ നദ്യത്തിൽ സാക്ഷിയായവൻ ഇന്നും നിന്റെ കുടുംബത്തോട് തുടർമാനമായി നിന്റെ പുറകെ വരുന്നുണ്ട്. അവന് കരച്ചില്ല. അവൻ പറയുക 16 വർഷം നിന്റെ വിവാഹത്തിന് നടുവിൽ സാക്ഷിയായി നിന്നോട് കൂടെ നടന്നിട്ട് എനിക്കൊരു ഫലം പൂജിക്കാൻ പറ്റുന്നില്ല ഈ തോട്ടത്തിൽ നിന്ന്.
ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം. എന്നാലെ അത് കേട്ടെന്ന് തോന്നും. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ കർത്താവിന് ഒന്ന് അവന്റെ ഹൃദയത്തിൽ ഒരു പുഞ്ചിരി കൊണ്ടുപോവുക. ഹല്ലേലൂയ. അവരുടെ കുട്ടികളെ കുറിച്ച് പോലും പറയുന്നത് ദൈവത്തിന്റെ മലാഖിയുടെ 1:2:15 ഒന്ന് വായിക്കാം. അങ്ങനെ ഭാര്യയുടെ ഈ അവിശ്വസ്ത എന്ന് പറയുമ്പോൾ, നമ്മള് ഭാര്യ വിട്ടിട്ട് വേറെ സ്ത്രീയുടെ കൂടെ പോയി എന്നുള്ള കാര്യം ആ കോണ്ടസിൽ എടുത്തു. നമ്മുടെ കോണ്ടസിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളോട് അവിശ്വസ്ത കാണിച്ചു അതെല്ലാം സുബോധമില്ലായ്മയുടെ ലക്ഷണമാണ്. ആ ഒരുത്തൻ എന്ത് ചെയ്തു? ആ നിന്നിലൂടെ ദൈവം ആഗ്രഹിച്ചത്, ദൈവം വാഗ്ദാനം ചെയ്ത ഒരു പ്രജ അവൻ അന്വേഷിച്ചു. നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള അടി കാരണം ദൈവം അന്വേഷിച്ച പ്രജയെ അവന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ച പ്രജ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ഫലം പൂജിക്കാൻ കഴിയുന്നില്ല. കാരണം നിന്റെ അവിശ്വസ്തത കാരണം ഒരു പ്രജയെ അവനെ നിന്റെ വീട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങളൊരു സാധാരണ കുടുംബമല്ല, ക്രിസ്തീയ കുടുംബമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സെക്സ് അല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിരിക്കുക എന്നുള്ളതുമല്ല ആത്യന്തിക ലക്ഷ്യം. സർവൈവ് ചെയ്യുക എന്നുള്ളതല്ല ആത്യന്തിക ലക്ഷ്യം. മക്കളെ വളർത്തി കർത്താവിൽ വളർത്തിക്കൊണ്ട് മക്കളെ വളർത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല ആത്യന്തിക ലക്ഷ്യം. ബില്ല് പേ ചെയ്യുക എന്നുള്ളതല്ല ആത്യന്തിക ലക്ഷ്യം. ഇമോഷണൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ സന്തോഷങ്ങൾ പരസ്പരമായി പൂരിപ്പിക്കുക, ഇതൊന്നും അല്ല ആത്യന്തിക ലക്ഷ്യം. ആത്യന്തിക ലക്ഷ്യം ഞാൻ പറയാം, കർത്താവ്. അതിനാണ് ഈ സെക്സും, അതിനാണ് താഴ്മയും, അതിനാണ് ഫോർഗീവ്നെസ്സും, അതിനാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹം. ഇതെല്ലാം അതിൽ തന്നെ ലക്ഷ്യങ്ങളല്ല പ്രിയമുള്ളവരെ. ഭൂമിയിൽ ഒന്നും ലക്ഷ്യമല്ല, ഭൂമിയിലെല്ലാം മാർഗങ്ങളാ. ഭാര്യ മാർഗമാ, ഭർത്താവ് മാർഗമാ, സെക്സ് മാർഗമാ, ഇമോഷണൽ എക്സസി മാർഗമാ. നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസം കേട്ട മുഴുവനും വചനവും മാർഗങ്ങളാ. ഏത് ലക്ഷ്യത്തിന്? ദൈവത്തെ സ്നേഹിക്കാന്ന ലക്ഷ്യത്തിന്. അങ്ങനെ വരുമ്പോൾ സാറാ പറഞ്ഞ ആ വാക്ക് നമുക്ക് ഓർമ്മ വരും. ഷി ട്രസ്റ്റഡ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിച്ച് അബ്രഹാമിന് കീഴ്പ്പെട്ടിരുന്നു. ദൈവം എന്ന ലക്ഷ്യമാണ് ലക്ഷ്യമെങ്കിൽ നിനക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. നാം ഇപ്പൊ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് നിങ്ങളുടെ സെക്സ്വൽ ലൈഫ് നന്നാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷണൽ എക്സസിക്ക് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾ പറയുന്ന സമസ്ത ആത്മീയ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എത്ര ഉത്സാഹിച്ചാലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, ലക്ഷ്യം ക്രിസ്തു ആയിരിക്കണം. കാരണം വചനത്തിലൊരു ഓർഡർ ഉണ്ട്, ഞാൻ അതങ്ങനെ വിശ്വസിക്കുന്നു. പൗലോസോ അപ്പല്ലോസോ കേഫാവോ, സകലതും നിങ്ങൾക്ക്, നിങ്ങൾ ക്രിസ്തുവിന്, ക്രിസ്തു ദൈവത്തിന്. ഈ ഓർഡറാണ് കുടുംബത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നമ്മളിവിടെ ആദ്യത്തെ ലക്ഷ്യം നമ്മുടെ കുടുംബജീവിതം നന്നാക്കിയെടുക്കുക എന്നുള്ളതല്ല, അതൊരു മാർഗമാ. ഏത് ലക്ഷ്യത്തിന്? ഇതെല്ലാം നീ ക്രിസ്തുവിന് വരേണ്ടതിന്. യെസ്, ആ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ എനിക്കുള്ളതെല്ലാം, ഈ കാണുന്നതെല്ലാം എനിക്കാണ്, ഈ ഭാര്യ എന്റേതാ, ഈ മോൻ എന്റേതാ, ഈ സെക്സ് എന്റേതാ, ഇവിടെ ബോഡി എന്റേതാ, പക്ഷെ എന്തിന്? ഞാൻ എന്റെ കർത്താവിനായി തീരുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോ വൺ ലീവ്സ് ടു ഗ്ലോറിഫൈ ഹിസ് ഫാമിലി, എവരി ഫാമിലി ലീവ് ടു ഗ്ലോറിഫൈ ഗോഡ്. ആ പെർസ്പെക്റ്റീവിലേക്ക് വരൂ. നിങ്ങളുടെ ജീവിതം ഒരു ഡിവൈൻ ആയിരിക്കും.
ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞ ശേഷം എന്റെ വാക്ക് അവസാനിപ്പിക്കും. എത്രയല്ലേ എത്തട്ടിയ പലരും ഈ ഉദാഹരണം പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വീട് പണി നടക്കുമ്പോൾ, ആ വീട് പണി ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ, ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുമ്പോൾ, ആ വീടിന് ചുറ്റും ഒത്തിരി കമ്പുകളും കോലുകളും കഴകളും ഒക്കെ കെട്ടി ആ വീട് പണിക്ക് സഹായമായിട്ട് ഒത്തിരി മുളങ്കമ്പുകൾ കുഴിച്ചിടാറുണ്ട് വീടിന് ചുറ്റും. നമുക്കറിയാം അതിന്റെ കാരണം എന്താണ്, എന്താണ് കാരണം? മേസ്തിരിക്ക് നിന്ന് പണിയാനും പെയിന്റ് അടിക്കുന്നവർക്ക് പെയിന്റ് അടിക്കാനും മറ്റ് സാധന സാമഗ്രികൾ മുകളിലേക്ക് വീട് പണിക്ക് സഹായമായി കൊണ്ടുപോകാനും അവർ കെട്ടി ചുറ്റും പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കുന്ന മുളങ്കമ്പുകളുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം, വീട് പണി മുന്നോട്ട് പുരോഗമിക്കും തോറും അകത്തെ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഒരു ലോറി വന്നിട്ട് പുറത്ത് കുഴിച്ചിട്ട എല്ലാ കമ്പുകളും കോലുകളും അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകും. കണ്ടിട്ടില്ലേ? വീടിന് പെയിന്റ് അടിക്കുമ്പോൾ കഴിഞ്ഞ 6 മാസം ഈ മുളങ്കമ്പ് ഇവിടെ കുഴിച്ചിട്ടതാണല്ലോ, എന്നാൽ ഇതിനെ അങ്ങനെ കളയുന്ന എങ്ങനെയാന്ന് വിചാരിച്ചു അതിനോട് പെയിന്റ് അടിക്കുവായിരുന്നു. ഇല്ല, കാരണം നിങ്ങളുടെ അകത്ത് നടന്ന വീട് പണിക്ക് അതൊരഭംഗിയായി. ഇപ്പൊ ഫ്രണ്ടിലെ കതക് പോളിഷ് ചെയ്യുന്നവിടെ ആരും അവിടെ കുഴിച്ചിട്ട മുളങ്കമ്പിനും പോളിഷ് ചെയ്യത്തില്ല. അതവിടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയാ, ഇതിന്റെ അകത്ത് ഒരു സൗധം പണിതു വരാൻ വേണ്ടിയാ, ഒരു വീട് പണി നടക്കാൻ വേണ്ടിയാ. ആ വീട് പണി പൂർത്തിയാകുമ്പോൾ ഈ മുളങ്കമ്പ് അവിടുന്ന് മാറും, അതവിടുന്ന് എടുത്തുകളെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, തെറ്റായി വ്യാഖ്യാനിക്കരുത്. ആ അപ്പം ബ്രദർ പറയുന്ന അവള് മുളങ്കമ്പാന്ന് അല്ലേ? ആ നോ, ഞാൻ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് പറയാം. നിങ്ങൾക്ക് എന്തിനാ ഈ ഭാര്യയെ തന്നെ? അതവിടെ കുഴിച്ചിട്ട് അതിന് പെയിന്റ് അടിച്ച് അതിന് പോളിഷ് ചെയ്തിരിക്കാനല്ല സഹോദര, നിന്റെ അകത്ത് ദൈവോന്മുഖമായി ഒരു വീട് പണി ഉയർന്നു വരാൻ വേണ്ടി സഹായമായി നിനക്ക് 1987 കുഴിച്ചിട്ട് തന്നതാ ഈ ഭാര്യ മുളങ്കമ്പായി. അതല്ല ലക്ഷ്യം. ഇവൾ നിനക്ക്, നീ ക്രിസ്തുവിന്, ഏത് പുരുഷന്റെ ഏത് സ്ത്രീയുടെ തല പുരുഷ മാറ്റമില്ല പറയുള്ളത്. അതാ നമ്മൾ ഇത്ര നേരം വായിച്ചത്. അത് ആര് പ്രയോഗിക്കാൻ ശ്രമിച്ചാലും അവിടെ ഞാൻ പറയട്ടെ, രണ്ട് ബോട്ടിൽ രണ്ടായിട്ടിരിക്കുക, എത്ര വെള്ളം ഒഴിച്ചു എന്ത് സംഭവിക്കും? ആ വെള്ളം ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കും. രണ്ടുകൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് വെച്ചേ, ഇന്ന് മാത്രം ഒഴിക്കുന്ന അതെല്ലാം എന്ത് ചെയ്യപ്പെടും? ഇതിൽ കണ്ടെയ്ൻ ചെയ്യപ്പെടും. എന്താ കഴിഞ്ഞ കരിസ്മാറ്റിക് അസംബ്ലിയിലോ അല്ലെങ്കിൽ ജാലകളി സഭയിലോ കോമളി സഭയിലോ വയനാട്ടിലോ ഒക്കെ ഇത്രയും നാളോ വചനം കേട്ടില്ലേ നിങ്ങൾ? എന്താ ഒന്നും അകത്ത് ശേഷിക്കുന്നില്ലാത്തത്? അകത്ത് ഡിവൈഡഡ് ആയിട്ട് ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ കിട്ടിയതിനെ ഒന്നിനും ബോട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയില്ല. ഒത്തിരി പ്രസംഗം കേട്ടു, പക്ഷെ ഒന്നും അതിന്റെ അകത്ത് തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം യു ആർ ഡിവൈഡഡ് ഇൻസൈഡ്, യു ആർ അഡ്ജസ്റ്റിംഗ് ഇൻസൈഡ് ബട്ട് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഈച്ച് അദർ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ രണ്ട് ബോട്ടിലായിട്ടാണ് ഇരുന്നത്, മുറിഞ്ഞ രണ്ട് ബോട്ടിൽ. ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു, ഒന്നും പ്രയോജനമായില്ല. ഒത്തിരി പ്രസംഗം കേട്ടു, ഒന്നും പ്രയോജനമായില്ല. ഒത്തിരി കൗൺസിലിംഗ് ഉണ്ട്, പക്ഷെ എല്ലാം ഈ ബോട്ടിൽ ഡിവൈഡ് ചെയ്തുപോലെ ചോർന്നു പോയി. എന്ത് പുസ്തകം വായിച്ചു സോഹര, പക്ഷെ ഒന്നും അകത്ത് കണ്ടെയ്ൻ ചെയ്യപ്പെട്ടിട്ടില്ല. അവസാനം പിള്ളേർക്ക് കൊടുക്കാൻ പോലും ഒരു തുള്ളി വെള്ളം ചെരിക്കുമ്പോൾ ഇല്ല അതിൻ്റെ അകത്ത്. സാറുമാരെ, ദൈവം ഇതിനാണ് നിങ്ങളെ യോജിപ്പിച്ചത്. നിങ്ങളൊരു ബ്ലെസ്സിംഗ് ആയി തീരാനും നിങ്ങളുടെ അടുക്കൽ വരുന്നവരുടെ ദാഹം മാറാനും നിങ്ങളുടെ കുഞ്ഞ് വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ മൂർച്ചുള്ളതായി തീരാനും നിങ്ങളുടെ പ്രാർത്ഥന ഒരു തുള്ളി വെള്ളമായി അതിൻ്റെ അകത്ത് തന്നെ കിടക്കണം. നിങ്ങൾ കേട്ട പ്രസംഗം ഒരു രണ്ടു തുള്ളി വെള്ളമായിട്ട് ആ ബോട്ടിലിൻ്റെ അകത്ത് കിടക്കണം. നിങ്ങൾ കർത്താവെ അറിഞ്ഞതിന്റെ മുഴുവനും ഗുണവും ആ ബോട്ടിലിൻ്റെ അകത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ ഒരു ദേഹമായി തീരണം. നിങ്ങൾ ഒരു കോശന് വേണ്ടി ജീവിക്കണം. അതിനുവേണ്ടി ദൈവത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കൂ. ദൈവം സ്നേഹിച്ചതുപോലെ നിന്റെ ഭാര്യ സ്നേഹിക്കൂ. ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർഗത്തിൽ ഡൈവോഴ്സ് ഇല്ല. ഒറ്റ പ്രിൻസിപ്പിൾ കൊണ്ട് സ്വർഗത്തിൽ ഡൈവോഴ്സ് ഇല്ലാത്തത്, കാരണം ഞാൻ പറയാം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 2000 വർഷമല്ല 6000 വർഷമല്ല, അനാദിയായിട്ട് ഒരൊറ്റ പ്രിൻസിപ്പിളാണ് സ്വർഗം നടക്കുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുക. അതുകൊണ്ടല്ലേ യേശു പറയുന്നത് എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ. ഗോഡ് ലവ്സ് ഹിസ് സൺ. യേശു എന്താ ചെയ്യുന്നേ? താൻ പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിതാവും പുത്രനും തമ്മിൽ ഡൈവോഴ്സ് ഉണ്ടായിട്ടില്ല. ഒരല്പനേരം കുരിശേ മാറിക്കിടന്നപ്പോൾ പെടച്ചിലായിരുന്നു യേശുവിന്. ഇത് സെയിം പ്രിൻസിപ്പിൾ വർക്ക് ആകും എന്ന് വിചാരിച്ച പുത്രൻ അതേ പ്രിൻസിപ്പിൾ നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ദൈവം സ്വർഗത്തിൽ ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് തെളിയിച്ച സെയിം പ്രിൻസിപ്പിൾ ഇവിടെ കൊണ്ടുവരിക. കമോൺ, വിശ്വസിക്കൂ. ദൈവം ചതിയനല്ല, ദൈവം വ്യാജം പറയുന്നവരല്ല. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, ഒരു ഡൈവോഴ്സും സംഭവിച്ചിട്ടില്ല. ഈ പ്രിൻസിപ്പിൾ സ്വർഗം ഭൂമിയിലേക്ക് നിന്റെ പാവപ്പെട്ട കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് പറയുക, ഞാൻ ഇതിന് സാക്ഷിയാ. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്നത് ഡിവൈനാണ്, സുന്ദരമാണ്. ഈ സഫറിങ്ങിന്റെ പാതയിൽ, സഹനത്തിന്റെ പാതയിൽ ഭാര്യയെ നിന്നെ കർത്താവ് ഭർത്താവിന് കീഴിലിരുത്തിയിരിക്കുന്നെങ്കിൽ ഇറ്റ്സ് എ പ്രിവിലേജ്. ഭർത്താക്കന്മാർക്കും ആ ഒരു സഫറിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പത്രോസിന്റെ ലേഖനത്തിൽ. അവർ ബലഹീന പാത്രം എന്ന് ഓർത്ത് അവരോട് എങ്ങനെയായിരിക്കണം? പരിജ്ഞാനത്തോടെ. അവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ സഫറിംഗ് എന്നറിയോ? ഞാൻ പറയാം, നിങ്ങളുടെ സഫറിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ സഹോദരിമാർ അങ്ങ് സംസാരിച്ച് ചേച്ചു തുടങ്ങുന്ന നമുക്കൊരു മനസ്സിലൊരു ചിന്ത വരും, ഇവിടെ നാക്കിന് എവിടുന്ന ഈ ബലം? ബലമല്ല സഹോദര, ബലമില്ലായ്മയായി വിളി കാണിക്കുന്ന മൊത്തം ഈ ഇതിലൂടെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്ക, നിങ്ങളുടെ ഒരു സഫറിങ് അതാ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ കാക്കത്തൊള്ളായിരം കാര്യങ്ങൾ വിളിച്ചു പറയും, ഇതിനത്ര ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു കാര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആയിരം കാര്യങ്ങൾക്ക് അകത്ത് നിനക്കൊരു ചെവി വേണം. അവിടെ അതിനാണ് പത്രോസിന്റെ ലേഖനത്തിൽ അണ്ടർസ്റ്റാൻഡ് യുവർ വൈഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ സഫറിങ്. ഹല്ലേലൂയ. എനിക്ക് അടുത്ത ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കൃപയ്ക്ക് കൂട്ടവകാശികളാ. ചിലയിടത്ത് ചെല്ലുമ്പോഴേ ഒറ്റയ്ക്കൊന്നും ചെന്നാലൊന്നും കിട്ടത്തില്ല, രണ്ടുപേരുടെ ചെന്നാലേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. കൃപയ്ക്ക് കൂട്ടവകാശികളാ. ഈ നമ്മൾ ആ രീതി എടുക്കണ്ട. ഈ ശബരിക്കാരി സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ശബരിക്കാരി സ്ത്രീ പെട്ടെന്ന് ആത്മീയായി. അവൾ പറഞ്ഞു, അയ്യോ എന്നാൽ ഈ വെള്ളം കുടിക്കാനും ഇവിടെ വരെ വരാതിരിക്കാനും ഒക്കെ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ യേശുക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ആ ഭർത്താവിനെയും കൂടെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ രണ്ടുപേരുടെ ഒരുമിച്ച് വന്നാൽ മാത്രം തരുന്ന ചില സാധനങ്ങളുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ചെറുത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയോജനമില്ല, ഒരുമിച്ച് ചെന്നാൽ മാത്രം കിട്ടുന്ന ചില സാധനമുണ്ട്. അവിടെ അത് അർത്ഥമാക്കിയില്ല, അവളുടെ യഥാർത്ഥ പാപാവസ്ഥ കാണിക്കാനാണ് വിളിച്ചത്. പക്ഷേ ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനിടയ്ക്ക് ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ഭാര്യയും കൂടെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഒരുമിച്ച് കിട്ടുമെന്ന്. കിട്ടത്തില്ല. രണ്ട് ബോട്ടിലായിട്ട് ഇരിക്കുന്നിടത്ത് എങ്ങനെ കർത്താവ് വെള്ളം ഒഴിക്കും? കർത്താവ് പോഷണോ? യെസ്, ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. കഴിവിന്റെ പരമാവധി ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ നീ താങ്ങുന്ന ദാസി എന്ന് പറഞ്ഞ് ഒന്ന് കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു കൊടുക്കൂ. ഈ ചോർച്ച കർത്താവ് അടയ്ക്കുമെന്നേ. പിന്നെ കേൾക്കുന്ന വചനം മുഴുവനും നിന്റെ അകത്ത് ഇത് അങ്ങ് നിറഞ്ഞു നിൽക്കും. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ സകല കുടുംബവും അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുന്ന നിങ്ങളല്ലോ അബ്രഹാമിന്റെ മക്കൾ. അപ്പൊ നിന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാ? നിന്നാൽ അനുഗ്രഹിക്കപ്പെടാനാ മനുഷ്യൻ. അത് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് വർഷങ്ങൾ പ്രായം ചെല്ലും തോറും ഇതെല്ലാം സംഭവിക്കുന്നുണ്ടല്ലേ. മുടി കൊഴിയുന്നു, പ്രഷർ കൂടുന്നു, ഷുഗർ കൂടുന്നു, സ്കിന്നിന്റെ പഴയ പളവളപ്പൊക്കെ മാറുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനുള്ള സൗന്ദര്യം കർത്താവ് വർദ്ധിപ്പിച്ചു തരുന്നത്. ഹൗ ഗ്രേറ്റ് അവർ ഗോഡ് ഈസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഞാൻ ഐ ആം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷനാണ്. ഹല്ലേലൂയ. എന്റെ സന്തോഷത്തിന് കാരണം കേവലം എന്റെ ഭാര്യയല്ല, എന്റെ മോനല്ല, എന്റെ ആത്യന്തിക കോസ് എന്റെ ക്രിസ്തു ആയിരിക്കുമ്പോൾ, എന്റെ ആത്യന്തിക ലക്ഷ്യം എന്റെ യേശു ആയിരിക്കുമ്പോൾ, എന്റെ എല്ലാ സ്ഥലത്തും അവൻ എന്നോട് കാണിക്കുന്ന കരുണ അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കൃപയ്ക്ക് കൂട്ടവകാശികൾ. ചുമ്മാ കയറി ചെല്ലാൻ പറ്റത്തില്ല, കൂട്ടവകാശിയായിട്ട് കൃപയ്ക്ക്. 2005 സഹോദരന്മാരുടെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചത് കൃപയ്ക്ക് കൂട്ടവകാശിയാക്കിയതാ. ഇനി ഒരുമിച്ച് കയറി ചെല്ലേണ്ടടുത്ത് ഒരുമിച്ച് കയറി ചെല്ലണം, അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി എ ബ്ലെസ്സിങ്. ശ്രദ്ധിക്കൂ, ഞാൻ ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. മുളങ്കമ്പുകൾ പോളിഷ് ചെയ്യുന്നതിനപ്പുറം ഈ വീടുപണി നടക്കാൻ വേണ്ടിയാണ് ഇത് കുഴിച്ചിട്ടത്. ഇത് തീരുമ്പോൾ ഭാര്യ അവിടുന്ന് മാറും, ഇത് തീരുമ്പോൾ അപ്പനെ അവിടുന്ന് എടുത്ത് മാറ്റും. ഈ കമ്പ് നിന്റെ എഡ്യൂക്കേഷൻ, നീ പഠിച്ച സ്കൂൾ, നിന്റെ പ്രൊഫഷൻ, നിന്റെ സമ്പത്ത്, നിന്റെ സൗന്ദര്യം, നിന്റെ ആരോഗ്യം, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ ഇല്ലോസ്, നിന്റെ സഭ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ കമ്പ് കുഴിച്ചിട്ടിരിക്കുന്നത് വീടിന് വീട്ടിൽ. അകത്തെ പണി തീരുമ്പോൾ ഇതെല്ലാം പതിയെ മാറിക്കൊണ്ടിരിക്കും. ആമിലിയിലൂടെ കുടുംബത്തെ കാണണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ചോദിച്ച ചോദ്യം പോലെയാവും, പൊസസീവ് ആവൂത്തി. പക്ഷെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ഭാര്യയെ സ്നേഹിച്ചേ അവിടെ കർത്താവ് പ്രവർത്തിക്കും, അത് ഡിവൈനായിരിക്കും.
അത് ഡിവൈൻ ആയിരിക്കും.
പക്ഷെ ഇപ്പം ചലന പ്രശ്നം എന്നാണെന്നറിയോ, അവര് വീട് പണിയൊക്കെ വിട്ടേച്ച മുളങ്കമ്പിൽ ഇരുന്ന് പെയിന്റ് അടിയാ. ഞങ്ങളുടെ മോൻ, ഞങ്ങളുടെ അവന്റെ വിദ്യാഭ്യാസം, അവന്റെ പഠിത്തം, അവന്റെ ഇന്റർവ്യൂ, അതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഈ പണിയാണ് നിന്റെ ജാഗ്രതയെങ്കിൽ പുറത്തെ മുളങ്കമ്പിനെ ബലത്തോടെ നിർത്താൻ, ആവശ്യ സമയം വരെ ബലത്തോടെ നിർത്താൻ. ദൈവവിശ്വാസനാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ.
കർത്താവിന്റെ സന്നിധിയിൽ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ തന്നെ കീറുക. നമുക്ക് ലഭിച്ച അബ്രഹാം ഒരു ബലഹീനന, കാണുന്ന പോലെ ഒന്നുമല്ല. ആവശ്യ സന്ദർഭത്തിൽ തന്റെ സ്വന്തം തടി രക്ഷിപ്പാൻ നിന്നെ കൈവിട്ടെന്നിരിക്കും. ബട്ട് ഇങ്ങനെയല്ല വിശുദ്ധ സ്ത്രീകൾ ജീവിച്ചത്. അവർ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ യജമാനന്മാരെ എന്ന് വിളിച്ചു. തക്ക സമയത്ത് നീ പ്രതീക്ഷിച്ചതുപോലെ ഭർത്താവ് പെരുമാറിയില്ല. നിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അവൻ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉയർന്നു വന്നില്ല. ബട്ട് ഞാൻ നിന്നോട് ഒരു ദൂത് പറയട്ടെ സഹോദരി, യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ചാരിക്കൊണ്ട് അവനെ യജമാനനെ എന്ന് വിളിക്കുക. അല്ലാതെ യജമാനനെന്ന് വിളിക്കാൻ റീസൺസ് ഇല്ല നിനക്ക്. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവർ അവരെ യജമാനൻ എന്ന് വിളിച്ചു. അങ്ങനെ നീ ചെയ്താൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പൂന്തോട്ടത്തിൽ കെളുത്തിരിക്കുന്ന സകല മുള്ളും എടുത്തു മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായിട്ട് അവന്റെ കൃപ വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യവും, അസാധ്യമായ ഒന്നുമില്ലാത്തവനുമായി ദൈവവും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് നിന്റെ കുടുംബജീവിതം നയിക്കുമ്പോൾ അത് വിപ്ലവകരമായ ഒരു ജീവിതമായിരിക്കും. ആ കുടുംബത്തിന് നടുവിൽ, ആ ഇല്ലോസിന് നടുവിൽ, ആ ജോലിക്ക് നടുവിൽ, ആ മക്കളെ വളർത്തലിന് നടുവിൽ ഒരു സൗദം പണിതു വരും. നിങ്ങൾ കർത്താവിന് എന്ന സൗദം. ആ പണി മുടങ്ങിക്കിടക്കുകയും ബാക്കി പണികളെല്ലാം നടക്കുകയും ചെയ്യുമ്പോൾ സഹോദര സഹോദരന്മാരെ, നമ്മളെക്കുറിച്ചുള്ള വിളിയുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നാം എത്തിയിട്ടില്ല. അകത്തെ പണിയാണ് ലക്ഷ്യമെങ്കിൽ പുറത്തെ കമ്പുകളെ ബലപ്പെടുത്താൻ ദൈവം ശക്തനാണ്. ക്രിസ്തു സകലതും ക്രിസ്തു. സ്വർഗീയ പിതാവേ, കൃപ തരണമേ. ഈ നിസ്സഹായതയിൽ ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിൽ കർത്താവേ, ആ മറിയയെ പോലെ ഞാൻ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്നൊരു താഴ്മ. ക്രിസ്തുവിന്റെ ഗ്ലോറിയെ ആ നസ്രത്തിലെ വീട്ടിൽ കൊണ്ടുവന്നതുപോലെ, കർത്താവേ ഞാൻ നീ താങ്ങുന്ന ദാസനാണ്, എനിക്ക് മറ്റൊരു പോംവഴിയില്ല, നിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയല്ലാതെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ എത്ര മഹത്വത്തോടെ ക്രിസ്തുവിനെ നസ്രത്തിലെ വീട്ടിൽ കൊണ്ടുവന്നോ അതേ മഹത്വത്തോടെ ഞങ്ങളുടെ വീട്ടിൽ യേശുവിന്റെ ഗ്ലോറി വീണ്ടും റീസ്റ്റോർ ചെയ്യുവാൻ ദൈവമേ നീ മതിയായവനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ